പരിശുദ്ധായിരിക്കും അതുപോലെ തന്നെ ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന കലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 നഗരങ്ങളിൽ സ്തുതി. ദൈവമായ തിരുനാമത്തിൽ വന്നവനും ഒരുപാടിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്നു നഗരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, കലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. നിങ്ങൾക്ക് വേണ്ടി വിശ്രമിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി വിശ്രമിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി വിശ്രമിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളോട് കർണം ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവേ വീണ്ടാൽ ഞങ്ങളോട് കർണം ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവേ നമസ്കാര ദോഷം കൈക്കൊണ്ട് ഞങ്ങളോട് കർണം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, ശിശുതാവേ നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കർണയിൽ നിശ്ചയ രാജാവേ നിനക്ക് സ്തുതി. ഭാവിക്കുമോ സ്വർഗസ്വനാ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാം പരിശുദ്ധമാപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ വീട് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. കടക്കാരോട് ക്ഷമിച്ചതുപോലെ കടകളും പാപവും ഞങ്ങളോട് ക്ഷമിക്കണമേ. രീതിയിലേക്ക് ഞങ്ങളെ പ്രവചിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടമനസും ഞങ്ങളെ രക്ഷിച്ചുവിടണമേ. നമ്മുടെ നാല് രാജ്യശക്തിയും മാപ്പും നീക്ക് നിലക്കൊള്ളുവാൻ മീൻ കൃപറഞ്ഞ വറിയമേ എന്നൊക്കെ സമാധാനം. നമ്മുടെ ഭർത്താവിനോട് കൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ വയറ്റിൽ ഫലമായി നമ്മുടെ ഭർത്താവ് വാഴ്ത്തപ്പെട്ടവനാവുന്നു. അതുതന്നെ അറിയാമേ തമ്പുരാന്റെ അമ്മേ, പാപികളങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും മരണസമയത്തിലും ദൈവത്തിനോട് അപേക്ഷിച്ചു വിടണമേ. ആമീൻ. മോറാനേശ്വരശിക നിന്റെ കണ്ണുടെ വാതിൽ ഞങ്ങളുടെ മുഖം കടയിൽ നീ അടയ്ക്കരുത്. കർത്താവ് ഞങ്ങൾ പാപികളാകുന്നു എന്നേറ്റ് പറയുന്നു. ഞങ്ങളോട് കരുണയുണ്ടാവണമേ. കർത്താവ് എന്നെ മരണത്താൽ ഞങ്ങളുടെ മരണം മായപ്പെടുവാനായിട്ട് നിന്റെ സ്നേഹം നിന്റെ സ്ഥാനത്തും ഞങ്ങളുടെ പക്കത്തിൽ കൊണ്ടുപോകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആമീൻ. ദൈവമായ കർത്താവെ, ഒരു ബുധനാഴ്ച ഒരു വ്യാഴാഴ്ച സന്ധ്യയോടെ ഞങ്ങൾക്ക് ഒരുമിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ടെലിഫോണിക് പ്രയറിൽ സംബന്ധിക്കുവാനും തിരുവചനം ധ്യാനിക്കുവാനും പഠിക്കുവാനും എന്ന അവസരത്തെ ഓർത്ത് ശ്രദ്ധിക്കുന്നു. അപ്പോഴാണ് തിരുവചനത്തിന്റെ ആഴം കണ്ടെടുത്ത് മനസ്സിലാക്കി ജീവിക്കത്തക്കവണ്ണുള്ള കഴിവോ പ്രാപ്തി ബുദ്ധിയോ ഒന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങൾ വായിക്കുന്ന പഠിക്കുന്ന വാക്കുകളും ചിന്തകളും ഒക്കെയും ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. അതിൽ കൂടി ഞങ്ങൾ നല്ലവരായി തീരുവാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ സഭാ ജീവിതവും ആത്മീയ ജീവിതവും ഒക്കെയും ഫലം കായ്ക്കത്തക്കവണ്ണം, ശ്രേഷ്ഠമായ ഫലങ്ങളെ കായ്ക്കത്തക്കവണ്ണം ഉതകുന്ന തലത്തിൽ ഞങ്ങളെ അവിടെ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറവുകളും കുറ്റങ്ങളൊക്കെ ക്ഷമിക്കണമേ, ശുദ്ധീകരിക്കണമേ, നന്മയോടെ ഞങ്ങളെ വറയ്ക്കണമേ. ഈ പ്രസ്ഥാനത്തെ അവിടുന്ന് വാഴ്ത്തണമേ. ഇത് നേതൃത്വം കൊടുക്കുന്നതിൽ ഇനിയും ചുമതലക്കാരെയൊക്കെ രൂപ സമർപ്പിക്കുന്നു. അല്പമായി അധികമായി പ്രസ്ഥാനത്തെ സഹായിക്കുക, ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുക, സഹകരിക്കുക ചെയ്യുന്ന എല്ലാവരെയും വളർത്തുന്നു. മറ്റു മാതൃകളൊരു കൂട്ടായ്മയായി വളരുവാൻ, ലക്ഷ്യബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയെ തീരുവാൻ തക്കവണ്ണം തുടരാനെ സംഗതിയാക്കണമേ. ഞങ്ങളുടെ കൂട്ടായ പ്രവർത്തനങ്ങൾ എവിടെയെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ നീക്കിക്കളഞ്ഞ് നന്മയിലേക്ക് നയിക്കപ്പെടുവാൻ സംഗതിയാക്കണമേ. ഞങ്ങൾ നിന്നെ എന്റെ പിതാവിനെ പരിശുദ്ധാത്മാവെന്നൊന്ന് ആവശ്യപ്പെട്ടു കൊടുക്കാനായിട്ട് തന്നെ. ശ്രീദൈവത്തിന്റെ ഒരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മൾ യാക്കോബിന്റെ ലേഖനം അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ട് അധ്യായം, ഒന്നാം അധ്യായം കഴിഞ്ഞ് രണ്ടാം അധ്യായത്തിന്റെ 13 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തത്. ഇന്ന് ഉദ്ദേശിക്കുന്നത് അതിനെ തുടർന്നുള്ള 14 വാക്യം മുതലുള്ള ചിന്തകളാണ്. കഴിവതും രണ്ടാം അധ്യായം അവസാനിപ്പിക്കും. സമയം ഉണ്ടെങ്കിൽ മൂന്നാം അധ്യായത്തിന്റെ കുറച്ച് ഭാഗം സമയത്തിന്റെ ആ സൗകര്യം അനുസരിച്ച് ചിന്തിക്കാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചത് ഈ ധനവാനും ദരിദ്രനും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ മനോഭാവത്തെ പറ്റിയുള്ള ഒരു ചിന്തയായിരുന്നു. ഒരു പക്ഷെ അത് പലരും ഓർക്കുന്നുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. രണ്ടാം അധ്യായത്തിന്റെ ലാസ്റ്റ് 14 വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മറ്റൊരു തരത്തിൽ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഞാൻ മുമ്പ് ഓർപ്പിച്ചത് വീണ്ടും ഞാൻ ഓർപ്പിക്കുന്നു. യാക്കോബ് സ്ലീഹായുടെ ലേഖനത്തിന്റെ പ്രത്യേകത ഓരോ വ്യക്തിയുടെയും വ്യക്തി ജീവിതത്തിന്റെയും ആത്മീയ ജീവിതത്തിന്റെയും ആകത്തുകയെ അത് വളരെ സമഗ്രമായ രീതിയിൽ വിശകലനം ചെയ്തുകൊണ്ട് അത് വളർത്തിയെടുക്കത്തക്കവണ്ണമുള്ള സാധ്യതകളെ പറ്റി, അല്ലെങ്കിൽ ആത്മീയ ജീവിതം പോഷിപ്പിക്കുവാൻ തക്കവണ്ണം എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ആഴമായ പഠനമാണ് ഈ യാക്കോബ് സ്ലീഹായുടെ. വളരെ പഠനമാണെന്നും അല്ലെങ്കിലും വളരെ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടാണ് ഈ അധ്യായങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. 14 വാക്യത്തില്, രണ്ടാം അധ്യായത്തിന്റെ 14 വാക്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ പറയുന്ന സഹോദരന്മാരെ ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവർത്തികളില്ലാതെ ഇരിക്കുകയും ചെയ്താൽ ഉപകാരമുണ്ട്. ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? ഒരു സഹോദരനോ സഹോദരിയോ നഷ്ടരും അഹോവൃത്തിക്കും വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കഴുകുകയും വിശപ്പടക്കുകയും ജീവനെന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർ കൊടുക്കാതിരുന്നാൽ ഉപകാരമുണ്ട്. അങ്ങനെ വിശ്വാസവും പ്രവർത്തിയില്ലാത്തതിനാൽ സ്വതവേ നിർജ്ജീവമാവുന്നു. എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവർത്തികളുണ്ട് എന്ന് പറയുകയും പറയുമായിരിക്കും. നിന്റെ വിശ്വാസം പ്രവർത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എന്റെ വിശ്വാസം പ്രവർത്തികളാൽ കാണിച്ചു തരാം. ഇത് പ്രവർത്തിയും വിശ്വാസവും തമ്മിലുള്ള സമാനതയെ അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളെ നമ്മൾ വിശകലനം ചെയ്ത് യാക്കോബുസ്ലിഹ നമ്മളെ ഓർപ്പിക്കുകയാണ്. ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവർത്തികൾ ഇല്ലാതെ ഇരിക്കുകയും ചെയ്താൽ എന്തുപകാരം? ഇത് വളരെ ആഴമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതിയായിരുന്നു. ഈ വിശ്വാസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രവർത്തി കൂടാതെയുള്ള വിശ്വാസം നിർജ്ജീവമാകുന്നു എന്നാ ഈ യാക്കോബുസ്ലിഹ നമ്മളെ ഓർപ്പിക്കുന്നത്. വാസ്തവത്തിൽ ഇന്ന് നമ്മുടെയൊക്കെ വിശ്വാസികൾക്ക് ഈ വിശ്വാസം എന്നുള്ള ഒരു ആഴമായ അർത്ഥം എത്രമാത്രം ആഴമായിട്ടാണ് അതിനെപ്പറ്റി ചിന്തിക്കുന്നത് എന്നുള്ളത് വളരെ സംശയമാണ്. കാരണം ഈ വിശ്വാസം എന്ന് പറയുന്ന സംഗതി പലരുടെ മനസ്സിൽ എങ്ങനെ അറിയാമോ? എങ്ങനെ നമ്മൾ ഈ ഒരാൾ എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയുന്നത്? അവർ പറയുന്നത് ഈ സ്വാഭാവികമായിട്ട് നമ്മൾ എടുത്തു വയ്ക്കാം. നമ്മൾ ആരോട് എങ്ങനെ ചോദിക്കുക? അതാണ് വിശ്വാസം ഉള്ളവരാണോ? ചോദിച്ചു കഴിഞ്ഞാൽ വലിയ വിശ്വാസം ഒന്നുമില്ല. ഇനി വിശ്വാസം ഉണ്ടെന്ന് നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ ഇതൊക്കെയാ. ഞാൻ രാവിലെ വൈകിട്ടൊക്കെ പിന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. കഴിവതും എല്ലാ ഞായറാഴ്ചകളിലും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നുണ്ട്. പിന്നെ കുർബാന എടുക്കുന്നുണ്ട്, അത് എല്ലാവരും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയെ കാണുന്ന ഒരു കാര്യങ്ങൾ എല്ലാവരും കുർബാന ഉള്ളൂ എല്ലാ ആഴ്ചയിലും. എന്താണെന്നറിയാം, കാരണം വിശ്വാസം അങ്ങ് ഭയങ്കരമായിട്ട് കൂടിയിരിക്കുകയാണ്. പോട്ടെ, ഞാൻ അതിനെപ്പറ്റി ഒന്നും വിധിക്കാനോ ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ തന്നെ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില പ്രക്രിയകള് വിശ്വാസമാണെന്നുള്ളൊരു ധാരണ നമുക്കുണ്ട്. ഇവിടെ ഇതൊന്നും വിശ്വാസമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല. കാരണം ഇതൊക്കെ പല ചടങ്ങുകളായിട്ട് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒക്കെ ചെയ്തു, ഞാനിങ്ങനെയൊക്കെ ചെയ്യണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറവുകളോ അപകടങ്ങളോ ഒക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് ഞാൻ രാവിലെ വൈകിട്ടും ഒന്ന് ഉച്ചയ്ക്ക് ഒന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ചില ചില ശിക്ഷയൊക്കെ ദൈവം തരും. അല്ലെങ്കിൽ പിന്നെ എനിക്കുള്ള എന്തെങ്കിലും ഗുണങ്ങളുണ്ട്, ആ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും. അല്ലെങ്കിൽ എനിക്ക് ചില ആഗ്രഹങ്ങളുണ്ട്, അതൊക്കെ നേടിയെടുക്കണമെങ്കിൽ ഇതൊക്കെ വളരെ ആവശ്യമാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു തലത്തിലാണ് നമ്മൾ ഈ വിശ്വാസം എന്ന് പറയുന്ന സംഗതികളെ പറ്റി നമ്മൾ കണക്കാക്കുക. എന്നാൽ ഈ കാണുന്ന ഒന്നുമല്ല വിശ്വാസം എന്ന് പറയുന്നത്. യാക്കോബുസ്ലിഹ ഓർപ്പിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് നമ്മളിപ്പോ പറഞ്ഞ സംഗതികളായിട്ട് പുനർബന്ധം പോകുന്നില്ല. ഇതൊക്കെ ഒരു ഒരു മറ്റൊരു തലമാണ്. യാക്കോബുസ്ലിഹ പറയുന്ന വിശ്വാസം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ചെയ്യുന്ന നന്മ പ്രവൃത്തി, ആ നന്മ പ്രവൃത്തി ഏത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവൻ ചെയ്യുന്നുവോ അതാണ് യഥാർത്ഥ വിശ്വാസം എന്ന യാക്കോബുസ്ലിഹ, അതാണ് പ്രയോജനകരമായ വിശ്വാസം എന്ന യാക്കോബുസ്ലിഹ നമ്മൾ ഓർപ്പിക്കുന്നത്. ഒരു നന്മ ജീവാൻ തക്കവണ്ണം നമ്മൾ കാണിക്കുന്ന സാധ്യത നമ്മൾ ഓർത്ത് വയ്ക്കും. നമ്മളിപ്പോ ഈ പള്ളിയിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ എല്ലാത്തിന്റെ ഉദാഹരണം പറയാൻ പറ്റുന്ന സംഗതി നമ്മുടെ പള്ളിയിലാണല്ലോ. ചിലപ്പോ ഈ കാര്യത്തിക്കൊക്കെ വേണ്ടി ഇങ്ങനെ അപേക്ഷിക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ വളരെ ജെന്യുവനായിട്ടുള്ള ഒരു കാരണമാണെന്ന് പറഞ്ഞാലും ഈ പല ആളുകളും അതിനെ ഒത്തിരിയൊക്കെ ആളുകൾ നല്ല മനസ്സോടൊക്കെ അതിനെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ചില ആളുകളൊക്കെ അംഗീകരിക്കുന്നത് വലിയ വൈമനസ്യത്തോടെ പോയി. അതിന്റെ ആവശ്യം എന്തോ അത് കൊടുക്കണോ വേണ്ടായോ, പിന്നെ ഒത്തിരി നിബന്ധനകളാ. അയാളുടെ കത്ത് വേണം, അയാളുടെ അപ്പന്റെ കത്ത് വേണം, അയാളുടെ അമ്മയുടെ കത്ത് വേണം, അയൽവക്കാരുടെ കത്ത് വേണം, അച്ഛന്റെ കത്ത് വേണം, പിന്നെ അത് കൊണ്ടുവന്നിട്ട് പിന്നെ അത് കൊണ്ട് വായിക്കണം, വായിച്ച് നമ്മുടെ പള്ളിയിലെ യജമാനന്മാരുടെ എല്ലാം അനുവാദം വേണം, എന്നിട്ട് അവന്റെ തറവാടും എന്തോ ഒക്കെ അന്വേഷിക്കണം. ഇതൊക്കെ മിക്കവാറും ഏതെങ്കിലും ലോകത്തിന് വേണ്ടി അപേക്ഷിക്കുകയാണെങ്കിൽ അയാളെ കത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പിന്നെ ഈ തീരുമാനമൊക്കെ പൂർത്തിയാകും. ആ ഒരവസ്ഥ തന്നെ പലപ്പോഴും നമ്മുടെ ഈ തീരുമാനങ്ങളും പറയുമ്പോൾ ഭയങ്കര ഭക്തരും വലിയ ചാരിറ്റി പ്രവർത്തകരും ഒക്കെയാണ്. പക്ഷെ ഈ പ്രവൃത്തിയോടടുക്കുമ്പോഴ് ഈ വിശ്വാസം ഒന്നും പറഞ്ഞു പോകുന്നില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമായിട്ട് അവിടെ പറഞ്ഞത് വിശ്വാസം, ഈ പ്രവൃത്തിയില്ലാത്ത വിശ്വാസത്തെ പറ്റി യാക്കോബുസ്ലിഹ വളരെ കർശനമായിട്ട് പറയുന്നത് കപടഭക്തിയാണ് പറയുന്നത്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം കപടഭക്തിയാണ് പറയുന്നത്. വളരെ ശക്തമായിട്ടാണ് യാക്കോബുസ്ലിഹ അത് പറയുന്നത്. ഒരുത്തൻ തനിക്ക് വിശ്വാസമുള്ളത് പറയുകയും പ്രവൃത്തികളില്ലാതിരിക്കുകയും ചെയ്താൽ അവൻ എന്തുന്ന കാരണം? ആ വിശ്വാസം രക്ഷം ബാധിക്കുമോ? അവൻ ഒരിക്കലും അങ്ങനെയുള്ള വിശ്വാസം രക്ഷ ബാധിക്കത്തില്ലെന്ന. എന്നാൽ ഈ ഈ ഭാഗം വായിക്കുമ്പോഴ് നമുക്ക് ഈ പൗലോസ് ലീഗായുടെ ചില ലേഖനവുമായിട്ട് കൂട്ടിയിണക്കി ഇത് വായിക്കുമ്പോഴ് ഒരു വൈരുദ്ധ്യമായ ചില അവിടെ നമ്മൾ കാണുന്നത് കേട്ടോ. ഈ പൗലോസ്ലിഗ പൗലോസ്ലിഗ റോമർ കൊടുത്ത ലേഖനം 3:28 വായിക്കുമ്പോഴേ ഒന്ന് വായിക്കാമോ? റോമർ 3:28 ആരെങ്കിലും ഉണ്ടോ വായിക്കാനായിട്ട്? റോമർ 3:28
അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു.
ഓക്കെ, അതെ. അത് കഴിഞ്ഞ ഗലാത്തിയ 2:16 ഗലേഷ്യൻ 2:16
എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കുകൊണ്ട് നാമും ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാലല്ല ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിനെ ക്രിസ്തു യേശുവിൽ വിശ്വസിച്ചു ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ലല്ലോ.
ഓക്കെ ഓക്കെ, അപ്പൊ വാക്കോ ഈ രണ്ട് ആശയങ്ങൾ തമ്മിൽ വളരെ വൈരുദ്ധ്യമുണ്ട്. കാരണം യാക്കോബ്ലിക പറയുന്നു വിശ്വാസത്താലല്ല പ്രവർത്തിയാൽ അത്ര നീതീകരിക്കപ്പെടുന്നത്. ഇവിടെ പൗലോസ്ലിക പറയുന്നു പ്രവൃത്തിയല്ല, ന്യായ പ്രമാണത്തിന്റെ പ്രവൃത്തിയാലല്ല വിശ്വാസത്തിന് നീതീകരിക്കപ്പെടണം. ഇത് രണ്ടും തമ്മിലൊരു ആശയത്തിന്റെ പൊരുത്തക്കേട് നമുക്ക് തോന്നും. പക്ഷെ വളരെ ആഴമായിട്ട് പഠിക്കുമ്പോൾ ഈ പ്രവൃത്തി എന്നതുകൊണ്ട് പൗലോസ്ലിക ഉദ്ദേശിക്കുന്നത് ഈ ന്യായ പ്രമാണത്തിന്റെയും കർമ്മങ്ങളുടെയും കർത്തവ്യങ്ങളുടെയും അനുഷ്ഠാനത്തെ കുറിച്ച് പറയുന്നത്. ക്രിസ്ത്യൻ ജീവിതത്തിൽ പ്രവൃത്തികൾക്ക് സ്ഥാനം കൊടുക്കുവാൻ ഓരോ ലേഖനങ്ങളിലും ഈ പൗലോസ്ലിക നമ്മൾ ഓർപ്പിക്കുന്നുണ്ട്. ഇവിടെ പൗലോസ്ലിക ഉദ്ദേശിക്കുന്നത് വാസ്തവത്തില് ഈ ന്യായ പ്രമാണം പഠിച്ച് വെച്ചുകൊണ്ട് ഈ പ്രമാണങ്ങള് പ്രമാണങ്ങളായിട്ട് തന്നെ നിലനിൽക്കുന്ന ചിലാഗ്രഹമുണ്ട്. ഈ പ്രമാണങ്ങളെ പ്രമാണങ്ങളായിട്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാല് നമ്മൾ ചില ന്യായ ചില നിയമങ്ങളുണ്ട്, ആ നിയമങ്ങളെ നിയമങ്ങളായിട്ട് സൂക്ഷിക്കുക. ആ നിയമങ്ങളായിട്ട് സൂക്ഷിക്കുന്നതിനപ്പുറം അത് പ്രവർത്തി കൊണ്ടുവരാത്തത് പാകമായിട്ട് തന്നെ പറയുന്നത്. പിന്നെ പൗലോസ്ലിക ഉദ്ദേശിക്കുന്നതല്ല ഇവിടെ ന്യായ പ്രമാണം അനുഷ്ഠിക്കണം എന്നുള്ളതാണ് പൗലോസ്ലിക പറയുന്നത്. അപ്പൊ ന്യായ പ്രമാണം അനുഷ്ഠിക്കുമ്പോഴാണ് അത് വിശ്വാസമായിട്ട് മാറുന്നത്. മാത്രമല്ല പൗലോസ്ലികയുടെ മറ്റ് പല ലേഖനങ്ങളിലും ന്യായ പ്രമാണം അത് അനുഷ്ഠി പ്രമാണം അതിന്റെ പ്രവൃത്തിയിൽ തന്നെ അത് അനുഷ്ഠിക്കണം എന്ന് തന്നെ പറയുന്നുണ്ട്. ഇപ്പോഴ് റോമർ 2:6 1 Corinthians 3:8 Colossians 3:9 റോമർ 2:6 1 Corinthians 3:8 and Colossians 3:9 ഇവിടെയൊക്കെ വളരെ പ്രധാനപ്പെട്ട തലത്തിൽ പ്രവൃത്തി തന്നെ വേണം എന്ന് പൗലോസ്ലിക ബോധിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിശുദ്ധ ലൂക്കോസ് വിശേഷം 3:8 മാനസാന്തരത്തിൽ ചോദ്യമായ ഫല കായ്ക്കിൽ എന്ന് യോഹന്നാൻ മാർത്താന ലോകത്തോട് പറയുന്നുണ്ട്. യോഹന്നാൻ 15:8 ഈ ഇതുമായി ബന്ധപ്പെട്ട ആശയം നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്. എന്റെ പിതാവ് നിങ്ങൾ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. ഞാൻ സമയം പോകുന്നതുകൊണ്ട് ഞാൻ വായിപ്പിക്കുന്നില്ലെന്നുള്ളൂ. ഞാൻ ഒന്നുകൂടെ വാക്യങ്ങൾ പറയാം. റോമർ 2:6 1 Corinthians 3:8 Colossians 3:9 and St. Luke 3:8 St. John 15:8 ഇവിടൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട ആശയവും ഈ പ്രവൃത്തിയിൽ കൂടിയുള്ള ഒരു നീതീകരണത്തെ പറ്റിയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ തലത്തെ പറ്റിയാണ്. കാരണം ഫലം നമ്മുടെ പറയാനുള്ളത് അല്ലെ, യോഗ്യമായ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കയറ്റി. എന്നോട് മാനസാന്തരം എന്ന് പറഞ്ഞാൽ മാനസാന്തരം ഉണ്ടാകത്തക്കവണ്ണം നിങ്ങൾ യോഗ്യമായ ഫലം കായ്ക്കണം എന്ന് പറഞ്ഞു. മാനസാന്തരത്തിൽ കൂടി ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപ്യമാക്കാനുള്ള ഫലം നിങ്ങൾ പുറപ്പെടുവിക്കണം നിങ്ങളുടെ സ്വഭാവത്തിൽ കൂടി. അപ്പൊ ആ ഫലം പുറപ്പെടുവിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിത്യരാജ്യത്തെ അവകാശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നാം സപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. Ephesians 2:10 നാം നല്ല പ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നമ്മൾ എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെടുന്നുവെന്ന് പൗലോസ്ലിക നമ്മൾ ഓർപ്പിക്കുകയാണ്. Ephesians 2:10 Ephesians 2:10 നാം സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. അതുപോലെ തന്നെ തീത്തോസ് 2:7 സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക എന്ന് തീത്തോസിന്റെ ലേഖനം, പൗലോസ് ലീഗ തീത്തോസിന്റെ എഴുതിയ ലേഖനം 2:7, തീത്തോസ് 2:7 പൗലോസ് ലീഗ ആജ്ഞാപിക്കുന്നുണ്ട്. അപ്പം എന്തിനാ ഇതൊക്കെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ന്യായപ്രമാണം പ്രമാണത്തിൽ കൂടിയല്ല വിശ്വാസം വിധീകരിക്കണം എന്ന് പൗലോസ് ലീഗ പറയുമ്പോൾ, ഞാൻ പറഞ്ഞ രാജ്യത്തോട് വ്യക്തമാക്കുകയാണ്, പൗലോസ് ലീഗ പറയുന്ന ഒരിടത്ത് വിശ്വാസത്താൽ നമ്മൾ നീതീകരിക്കപ്പെടണം. യാക്കോബോസ് ലീഗ പറഞ്ഞു വിശ്വാസത്താൽ അല്ല നീതീകരിക്കപ്പെടുന്നത് പ്രവൃത്തിയാലാണെന്ന്. പക്ഷെ പൗലോസ് ലീഗ പറയുന്നു പ്രവൃത്തിയല്ല വിശ്വാസത്താൽ നീതീകരിക്കണം. അപ്പം പൗലോസ് ലീഗ ചിന്തിപ്പിക്കുന്ന പ്രവൃത്തി അല്ലെന്ന് പറയുന്നത് ഈ ന്യായപ്രമാണങ്ങളെ കുറിച്ചാണ്. ഈ ന്യായപ്രമാണം എന്ന് പറയുന്നത് ദൈവത്താൽ ലഭിച്ചിരിക്കുന്ന ന്യായപ്രമാണങ്ങൾ മനസ്സിലാക്കി ചിന്തിക്കുന്നതിൽ കൂടിയല്ല. കാരണം നമ്മൾ ഈ ന്യായപ്രമാണങ്ങളൊക്കെ ചുമ്മാ ഇങ്ങനെ കാണാതെ പഠിച്ച് നമ്മൾ ചില ആളുകൾ ചെയ്യുന്നുണ്ടല്ലോ. ഞങ്ങളെല്ലാം ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നവരാണ്, കാരണം അത് കാണാതെ പഠിച്ചു വെച്ചിരിക്കുക. അപ്പൊ ചില പ്രമാണങ്ങൾ പഠിച്ചു വെക്കുന്നതിലല്ല. അപ്പൊ അത് പ്രവർത്തി കൊണ്ടുപോകുമ്പോൾ തന്നെ പൗലോസ്ലീഗയെ നമ്മൾ ഉദ്ബോധിപ്പിക്കുന്നത്. ഈ പാദത്തിൽ നമ്മൾ വായിച്ചതെല്ലാം പൗലോസ്ലീഗ യാക്കോബോസ്ലീഗ പറഞ്ഞ ആശയത്തോട് വളരെ പൊരുത്തപ്പെട്ടു. ആദ്യത്തെ രണ്ട് ഭാഗം വായിക്കുമ്പോഴ് നമ്മൾ ആദ്യം രണ്ട് ഭാഗം വായിച്ചല്ലോ, റോമർ 3:28 2:16. ഈ രണ്ട് ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തിക്കുന്നതിൽ കൂടിയല്ല വിശ്വാസത്താൽ നീതീകരിക്കപ്പെടണം പറയുന്നത്. പക്ഷെ ബാക്കിയുള്ള ഭാഗങ്ങളിലെല്ലാം പ്രവർത്തിയെ കുറിച്ച് തന്നെയാ പൗലോസ് ലീഗ പറയുന്നത്. നിങ്ങൾ നന്നായിട്ട് പ്രവർത്തിക്കണം, വിശ്വാസം മാത്രം പോരാ, പ്രവർത്തി തന്നെ വേണമെന്നാണ് പറയുന്നത്. നമുക്ക് അറിയാവുന്ന പൗലോസ് ലീഗ മറ്റൊരു ഭാഗത്ത് പറയുന്നത് വിശ്വാസം പ്രത്യാശ സ്നേഹം, ഇവയിൽ ഏറ്റവും വലിയത് സ്നേഹമാണ്. വിശ്വാസത്തെക്കാളും പ്രത്യാശയെക്കാളും വലിയ സ്നേഹമാണ്. സ്നേഹം എന്ന് പറയുന്നത് പ്രവർത്തിയാ, മറ്റുള്ളവരോട് സ്നേഹം കാണിക്കുന്നതും. സ്നേഹം കാണിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ ആവശ്യം അനുസരിച്ച് അവനെ സഹായിക്കുക എന്നുള്ള അർത്ഥമാണ് സ്നേഹം എന്ന് പറയുന്നത്. അല്ലാതെ ചുമ്മാ ഞാൻ സ്നേഹിക്കുന്നു അല്ലല്ല. നമുക്കറിയാം നമ്മുടെ കോളേജുമാരികളെ കാണുന്ന കോളേജുമാർ ഐലവീന്ന് പറയുന്നത് പോലല്ല സ്നേഹം എന്ന് പറയുന്നത്. അല്ലെ, അല്ലെ, ആരെങ്കിലും കാണുമ്പോഴത്തേക്ക് ഓടിപ്പോയി ഹർജി ചെയ്യുന്ന ഒരു മനോഭാവത്തോടെ അല്ല സ്നേഹം. അതൊക്കെ വെറും ഒരു ഭാഗ്യമായി എന്നുള്ളൂ. ഹൃദയത്തിനുള്ളിൽ നിന്ന് മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും ബഹുമാനിക്കാനും കാണിക്കുന്ന ഒരു ആത്മാവാണല്ലോ, അതിനെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പം പൗലോസ് ലീഗ വ്യക്തമായിട്ട് പറയുന്നതാണ് പ്രവൃത്തി വേണം എന്നുള്ളതാണ്. അതിന് വളരെ വളരെ ആഴമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ് നമ്മൾ ഈ ഇന്ന്. എനിക്ക് ഏറ്റവും കൂടുതൽ ഉദാഹരണമായിട്ട് നിങ്ങളൊക്കെ വിചാരിക്കും ഞാൻ എന്ത് പറയുമ്പോഴും എപ്പോഴും ഈ പെന്തിക്കോസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില വിശ്വാസങ്ങളെ പ്രൊട്ടസ്റ്റന്റ് ഇതുമായിട്ട് കണക്ട് ചെയ്തത്. ചില കാര്യങ്ങൾ ഏറ്റവും നല്ല ഉദാഹരണം പറയാൻ പറ്റിയത് അവരാ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പോഴത്തെ ചില മതങ്ങളിൽ കണ്ട് ഇത് ഈ യാക്കോബോസ്ലീഗയുടെ ഈ ആശയത്തോട് വളരെ എതിരായിരുന്നു മാർട്ടിൻ ലൂതർ. മാർട്ടിൻ ലൂതർ പറയുന്നത് പ്രവൃത്തി വേണ്ട, വിശ്വാസം മാത്രം മതിയെന്നാ. കാരണം അങ്ങനെ തന്നെ അതിലില്ലായ്മോട്ട് പറയുന്നതാ. കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നവനല്ല, എന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ. അപ്പൊ എപ്പോഴും കർത്താവിൽ നിന്ന് പറഞ്ഞ് 24 തുതിയ സ്തോത്രം പറഞ്ഞ് കഷത്തി ദേവദൂതം വായിച്ച് നുരുചേക്കൻ കവലപ്രസംഗങ്ങൾ നടത്തുന്നവരെ അല്ല ദൈവം സ്നേഹിക്കുന്നത്. അതിനപ്പുറമായിട്ട് അവർക്ക് നല്ലതാ അത്, പക്ഷെ പ്രവൃത്തി ഉണ്ടായിട്ട് അത് കാണിക്കുമ്പോഴാണ്, അത് ജീവിതത്തിൽ കാണിച്ചിട്ട് അത് അനുവർത്തിക്കുമ്പോഴാണ് പിന്നെ അതിന് പ്രസക്തി ഉള്ളത്. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ഈ മാർട്ടിൻ ലൂതർ അദ്ദേഹത്തിന്റെ രാശി ഇതായിരുന്നു പ്രവർത്തിയിലും വേണ്ട വിശ്വാസം. ഇരുപതാം വയസ്സൊരു പ്രാർത്ഥനയ്ക്ക് പ്രസംഗിച്ച് നടന്നാൽ മതി, സുവിശേഷം പറഞ്ഞത് നടന്നാൽ മതി, അതാണ് പിന്നെ ദൈവത്തെ അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം എന്നൊക്കെ അദ്ദേഹം പഠിപ്പിക്കുന്നത്. പക്ഷെ ആശയത്തോട് വളരെ, അതുകൊണ്ട് തന്നെ ഈ യാക്കോബോസ്ലീഗയുടെ ലേഖനം ഒരിക്കലും മാർട്ടിൻ ലൂതർ അംഗീകരിച്ചിട്ടില്ലെന്നാണ് അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അറിയുക. കാരണം കുറ്റബോധമായിട്ടാണ് എല്ലാവർക്കും മനസ്സിലാക്കുന്നത്. കാരണം ഈ പ്രസംഗിക്കാൻ എല്ലാം കുഴപ്പം, എനിക്കും കഴിയും നിങ്ങൾക്കും കഴിയും, പക്ഷെ ജീവിക്കാനാ പാട്. അപ്പൊ ജീവിതത്തിൽ കൂടി കാണിക്കുമ്പോഴാ നമ്മുടെ കർത്താവ് പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ കർത്താവ് എത്ര പ്രസംഗിച്ചോ അതിന്റെ പതിൽ മടങ്ങ് തന്റെ ജീവിതത്തിൽ കൂടി കാൽവറിയിൽ അല്ലെങ്കിൽ മറ്റു നിലകളിൽ തന്നെ കാണിച്ചു എന്നുള്ളതാണ്. അവിടെയാണ് ഈ വിശ്വാസവും പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വിശ്വാസം വേണം, പക്ഷെ ആ വിശ്വാസം നമ്മളിൽ ഉണ്ടെന്ന് മറ്റു സമൂഹവും അറിയുന്നതും നമ്മളിൽ തന്നെ ആ തിരിച്ചറിവ് ഉണ്ടാകുന്നത് എപ്പോഴാണ്? ആ നമ്മുടെ വിശ്വാസം പ്രവൃത്തിയായിട്ട് മാറ്റപ്പെടുമ്പോഴാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? തോന്നും നമ്മുടെ വിശ്വാസം അത് പ്രവൃത്തിയായിട്ട് മാറ്റപ്പെടുമ്പോഴാണ് അത് യഥാർത്ഥ വിശ്വാസമായിട്ട് മാറുന്നത്. അല്ലാത്തപ്പോൾ അതിനെ വിശ്വാസം പറയാൻ പറ്റത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇപ്പം കാണുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഈ പ്രസംഗങ്ങൾ മാത്രമാണ് വിശ്വാസം ഒരു പല ധാരണയും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നോക്കിയ റേഡിയോ നോക്കിയാലും ടി വി നോക്കിയാലും പിന്നെ ഏതൊക്കെ സ്ഥലങ്ങളിൽ നോക്കിയാലും സുവിശേഷ പ്രസംഗങ്ങളുടെ ബഹളമാണ്. നമ്മുടെ നാട്ടിൽ നോക്കി ഇന്ന് എവിടെയൊക്കെയാ സുവിശേഷ പ്രസംഗങ്ങളില്ലാത്ത ഇത് പങ്കു ചെയ്തിട്ട് എല്ലാം സുവിശേഷ പ്രസംഗമാണ്. എല്ലാവരും ഒരു പ്രസംഗം തരാം. പള്ളി നോക്കി ഇഷ്ടംപോലെ ആളുകൾ പ്രസംഗിക്കുന്നവരുണ്ട്. ഇന്ന് മുഴുവൻ പ്രസംഗിക്കുന്നവരേ ഉള്ളൂ, ജീവിക്കുന്നവരില്ലെന്നുള്ളതാണ്. പക്ഷെ ഇത്രമാത്രം പ്രസംഗങ്ങൾ വർദ്ധിച്ചിട്ടും ഇന്ന് പള്ളികളിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും കൊലയും ദുഷ്ടതയും ഭക്ഷണത്തിനൊക്കെ വളരെ ശക്തമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുക, വളരെ ശക്തമായിട്ട്. ഇത് പ്രസംഗമൊക്കെ ഒരുപാട് എത്ര ചാനലുകളാ ടി വി തുറന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഇതെല്ലാം ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ മനുഷ്യർക്കൊന്നും ഒരു മാറ്റവും വരുന്നില്ല. കാരണം അറിയാമോ? എന്ന കാരണം, ഈ ജീവിതമില്ലാതെ പ്രസംഗിക്കുന്നതുകൊണ്ടാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ മക്കളൊക്കെ എങ്ങനെ കൊളരുതാത്തവരാകുന്നത്? സുചാരി പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ആദ്യം കഴിവുള്ള ഒരു ബോധ്യത്തോടൊന്നുമല്ല. നമ്മൾ സുവാസം നല്ല കാര്യങ്ങളെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്, മോഷ്ടിക്കരുത്, കള്ളവാക്യം പറയരുത്, സത്യമേ പറയാവൂ. ഏറ്റവും വലിയ രസം അതല്ല. മുതിർന്നവരെ ബഹുമാനിക്കണം അല്ലേ? മുതിർന്നവരെ ബഹുമാനിക്കണം എന്നൊക്കെ പറയുന്നു. ഇതും പറഞ്ഞിട്ട് വള്ളി ചൊല്ലുമ്പോൾ ആദ്യം അച്ഛനെ ചെയ്ത് വിളിച്ചു, അല്ലെങ്കിൽ അവിടെ പുതിയോത്തി വന്നിരുന്ന തന്നെക്കാലത്ത് പല തരത്തെ ആളുകൾ അപ്പച്ചൻ പറഞ്ഞു പറഞ്ഞ് അവരുടെ തലയാടി വയ്ക്കും. എന്നിട്ട് ആ മോനോട് പറയുന്നത് മുതിർന്നവരെ സ്നേഹിക്കണം, അല്ലെങ്കിൽ റെസ്പെക്ട് ചെയ്യണം. എങ്ങനെ കുറച്ച് റെസ്പെക്ട് കാണിക്കുന്നത്? കാരണം അവര് പറയുന്നതേ ഉള്ളൂ, പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതിനെ കുറിച്ച് തിരിച്ചറിയുക. അല്ലെ, കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കും പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ നോമ്പൊക്കെ നോക്കണം എന്ന് പറഞ്ഞു കൊടുക്കും, എന്നിട്ട് കഷ്ടാനുഭവമായിട്ട് ചിക്കം വെട്ടി അടിക്കുകയും ചെയ്യും. അപ്പം ഇതാണ് ഇതിന്റെ അകത്ത് ഒരു ഒരു ഈ വിശ്വാസവും, കാരണം വിശ്വാസമൊക്കെ ഉണ്ട്. എന്താ വിശ്വാസം എന്ന് പറയുന്നത്? നോമ്പില് ഇങ്ങനെയുള്ള വിരുദ്ധമായ ഫുഡ് കഴിക്കരുത് എന്ന് പറയുന്നത് വിശ്വാസം. അത് അനുഷ്ഠിക്കുന്നത് പ്രവർത്തി. അപ്പൊ അതാണ് വിശ്വാസം പ്രവർത്തിക്കുന്ന വിളിച്ചത്. നമ്മളൊരു കാര്യങ്ങൾ എന്തെന്നറിയുന്നതാണ് വിശ്വാസം, അത് പ്രവർത്തിക്കുന്നതാണ് പ്രവർത്തി. അപ്പം ഈ വിശ്വാസം എന്ന് പറഞ്ഞത് മാത്രം മനസ്സിരുന്നാൽ പോരാ. അതുകൊണ്ട് നമ്മൾ ഈ പ്രാർത്ഥനയുടെ വായിച്ച് നമ്മൾ കാണുന്നുണ്ട്. എന്താ പറയുക, പ്രവർത്തിയില്ലാതിരിക്കുന്ന ഇപ്രകാരം ആ വിശ്വാസത്താൽ രക്ഷ പ്രാപിക്കുമോ? ഒരു സഹോദരനോ സഹോദരിയോ മറ്റൊരു അഹോവൃത്തിക്ക് വകയില്ലാത്ത ഒരു വാരിക്ക് നിങ്ങൾ എടുക്കുന്ന അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുമെന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഇപ്രകാരം എന്ത്? അങ്ങനെ വിശ്വാസവും പ്രവൃത്തിയില്ലാത്തയാൽ അവരെ നിർജീവമാകും. എന്ന് പറഞ്ഞാൽ നിന്റെ അടുത്ത് ഒരുത്തരം അഹോവൃത്തിക്ക് വകയില്ലാതെ ഭക്ഷണമില്ലാതെ വസ്ത്രമില്ലാതെ അടുത്ത് വരുമ്പോൾ മോനെ നീ ധൈര്യമായിട്ട് പൊക്കും, നിനക്ക് വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, നീ പോയി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടുന്നതാണ് ഏറ്റവും വലിയ കപടതയുടെ ലക്ഷണം എന്ന് പറയുന്നത്. അതേസമയത്ത് അവനോട് വലിയ സൂചിയോട് ഒന്നും പറയാതെ അവൻ ആവശ്യമുള്ള ഒരു നേരത്തെ ഭക്ഷണം ഒന്നും ഒരുക്കി കൊടുക്കാമെങ്കിൽ, അല്ലെ അവന് ഒരു വസ്ത്രം അവനോട് വാങ്ങിച്ചു കൊടുക്കുമ്പോഴേ അവിടെ നടക്കുന്നത് വലിയൊരു സുവിശേഷ പ്രവർത്തനം. അവിടെയാണ് പ്രവൃത്തി എന്ന് പറയുന്നത്, അവിടെയാണ് ദൈവം പകർത്തപ്പെടുന്നത്. അവിടെയാ അതുകൊണ്ടാണ് നമ്മുടെ ഈ നോമ്പിന്റെ സമയത്തെ പ്രാർത്ഥനകളൊക്കെ പ്രധാനമായിട്ട് ഇതാണല്ലോ. 24 മണിക്കൂറും സ്തുതി സ്തോത്രം പറയുന്നതിലല്ല, മറിച്ച് പിന്നെ നിന്റെ അടുത്ത് വരുന്നവനെ വിശന്ന് വരുന്നവനെ സുവിശേഷം പറഞ്ഞ് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് വിടുന്നതിലല്ല, അവന് ഭക്ഷണം കൊടുത്ത് അവന്റെ അപോവൃത്തിക്കൾ അവന്റെ ശരീര രക്ഷയ്ക്കുള്ളത് അതവിടെ പറയുന്നത്. ഈ അപകൃത്തിക അവന്റെ ശരീരത്തിന്റെ രക്ഷയ്ക്കുള്ളതാണ് ചെയ്യുക, എന്നിട്ട് വന്ന് പ്രാർത്ഥനയും സുവിശേഷമൊക്കെ പറ എന്നിട്ട് അവരൊരു നേരത്തെ ഭക്ഷണം കൊടുത്തിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി കാണിക്കുക. അല്ലാതെ അവരോട് നീ പോയി പ്രാർത്ഥിച്ചോ അല്ലെങ്കിൽ നീ പോയി ചെയ്യാതിരുന്നോ എന്ന് പറഞ്ഞു വിടുന്നതിന്റെ അകത്ത് ഒരിക്കലും ഭക്തി അല്ല എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ടുള്ള യാക്കോബുസ്ലിക നമ്മളെ ഓർപ്പിക്കുന്നത്. അതുപോലെ തന്നെ അവർ കൊടുക്കാനുള്ള പ്രകാരം എന്താ? അങ്ങനെ വിശ്വാസവും പ്രവൃത്തിയില്ലാത്ത നിർജീവമാണ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസത്തെ പറ്റി പറയുന്നത് ജീവനില്ലാത്തതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പള്ളി പോകുന്നതും ഒന്ന് ഓർക്കണേ, നമ്മൾ ഈ പള്ളി പോകുന്നതും എല്ലാ ഞായറാഴ്ച കുർബാന കൊള്ളുന്നതും അതുപോലെ തന്നെ ഈ പ്രാർത്ഥനകളൊക്കെ നടക്കുന്നതും ജീവനില്ലെന്ന യാക്കോബുസ്ലിക ഓർപ്പിക്കുന്നത്. എന്തുകൊണ്ട് ജീവനില്ലാത്തത്? അത് പ്രവൃത്തിയിൽ വരുന്നില്ലെന്നുള്ളതാണ്, അത് ഹൃദയത്തിന്റെ ഉള്ളിൽ വരുന്നില്ലെന്നുള്ളതാണ്, അത് നന്മ ചെയ്ത സാമൂഹിക നന്മയിലേക്ക് അത് ആവുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാം കൂടെ ചെയ്തുപെടാണ് അല്ലെ, നമ്മള് ഇതെല്ലാം കൂടെ ചെയ്തുപെടാണ് എന്താവുന്നത്? ഈ യഥാർത്ഥ പ്രവൃത്തിയാകുന്നുള്ളതാണ്. നിനക്ക് എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവർത്തികളുണ്ടെന്ന് പറയുമായിരിക്കും. നിന്റെ വിശ്വാസം പ്രവർത്തി കൂടാതെ കാണിച്ചു തരിക, പ്രവർത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എന്റെ വിശ്വാസം പ്രവർത്തികളെ കാണിച്ചു തരാം. ദൈവം ഏകനെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു, കൊള്ളാം. പിശാചികൾ അങ്ങനെ വിശ്വസിക്കുകയും വിറക്കുകയും ചെയ്യുന്നു. കാരണം ദൈവം ഏകനെന്ന് വിശ്വസിക്കുന്നു, അതിന്റെ വിശ്വാസം. അത് വിശ്വസിക്കുന്നത് നീ മാത്രമല്ല, നിന്നേക്കാൾ കൂടുതൽ പിശാചി വിശ്വസിക്കുകയും ചെയ്യുന്ന വിറക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നിന്നെക്കാളും നല്ലത് ആ പിശാചന യാക്കോബുസ്ലിക ഓർത്തിയിരിക്കുന്നത്. ഈ പ്രവൃത്തിയില്ലാത്ത ഒരു വിശ്വാസത്തെ പറ്റി യാക്കോബുസ്ലിക പറയുന്നത് എന്താ പറയുന്നത്? പിന്നെ നിന്നേക്കാൾ ബെറ്റർ ആ പിശാചന എന്നാ പറയുന്നത്. കാരണം പിശാച് വിശ്വസിക്കുകയും വിറക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്കൊരു വിശ്വാസവും ഇല്ല, വലിയ പറയലും ഇല്ല. കാരണം നമ്മള് ഏറ്റവും കൂടുതൽ കോപം ദേഷ്യവും വിരുദ്ധവും ഒക്കെ കാണിക്കുന്നത് എവിടെ? പള്ളിയില. ശത്രുത കാണിക്കുന്നത് എവിടെയാ? പള്ളിയില. അല്ലെങ്കിൽ സംഘടന കൂടി മറ്റു ആളുകൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എവിടെ? പള്ളിയില. നിങ്ങൾ ഓർത്ത് നോക്കി, നമ്മുടെയൊക്കെ ജീവിതം നിങ്ങൾ ചിന്തിക്കാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ആളുകളെ എടുത്തു നോക്കി കഴിഞ്ഞാല് ഞാൻ ഈ പല പള്ളികളിലൊക്കെ പോയി പലരീതി മനസ്സിലാക്കിയത് സത്യമാണ്. നമ്മുടെ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ വൈരുദ്ധ്യം ഉണ്ടാകുന്ന ഒരു മേഖല എവിടെയാണെന്നറിയാമോ? നമ്മളെ ഈ ജോലി സ്ഥലത്തൊന്നുമല്ല, നമ്മുടെ പള്ളികളില. സ്വന്തം സഹോദരങ്ങൾ പോലും, അതാ ഏറ്റവും അനുഭവം, കൂടെ നയിക്കുന്ന സഹോദരങ്ങൾ പോലും ഏറ്റവും വലിയ ശത്രുവായിട്ട് മാറുക ആരാധിക്കുന്ന ദേവാലയത്തില്. അപ്പം ഈ വാക്ക് എന്ത് എന്തടി എന്ത് ആഴമുള്ളതാണ്? ഏറ്റവും കൂടുതൽ മര്യാദയും സ്നേഹവും താഴ്മയും പ്രവൃത്തിയും കാണിക്കേണ്ട സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ വൈരാഗ്യവും അസൂയയും പകയും വിദ്വേഷവും ഒക്കെ ശക്തമായിട്ട് നമ്മൾ കാണിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ നിന്റെ വിശ്വാസവും പ്രവൃത്തി ഇല്ലെങ്കിൽ ജീവനില്ലാത്തതാണ്. നിന്റെ ഈ കാണിക്കുന്ന ആത്മീയ പ്രകടനങ്ങളൊക്കെ ജീവനില്ലാത്ത യാക്കോബസ്ലിക നമ്മളെ വളരെ വളരെ ശക്തമായിട്ടും യാക്കോബസ്ലിക നമ്മളോട് കൽപ്പിക്കുന്നത്. നമ്മൾ അത് ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം പിശാച് നിന്നേക്കാൾ യാക്കോബസ്ലിക വളരെ ഏറ്റെടുത്തത് നിന്നേക്കാൾ ബെറ്ററാ പിശാച്. ഒന്നുപോലെ അവന് ഭയവേരു കൊണ്ട് തീരത്തെ ഇത് അത് ഇല്ലെന്നുള്ളതാണ് നമ്മളോട് നമ്മൾ പറയുന്നത്. വ്യക്ത മനുഷ്യ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമാണെന്ന് ഗ്രഹിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? നമ്മുടെ പിതാവായ അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനെ യാഗപീഠത്തിന് അർപ്പിച്ചിട്ട് പ്രവൃത്തികളല്ലേ നീതീകരിക്കപ്പെട്ടത്? എന്താണ് അബ്രഹാം കാണിച്ച പ്രവൃത്തി എന്ന് പറയുന്നത്? അബ്രഹാം കാണിച്ച പ്രവൃത്തി ദൈവത്തിൽ വിശ്വാസം ഉണ്ടെന്ന് വാക്കുകൊണ്ട് പറയുകയല്ലായിരുന്നു. അബ്രഹാമിനോട് കൽപ്പിച്ച ഒരു കാര്യമുണ്ട്, അബ്രഹാം അത് ചെയ്തു എന്നുള്ളതാണ്. അബ്രഹാമിനോട് കൽപ്പിച്ചത് നീ നിന്നെയുള്ള വിശ്വാസം അല്ലെ എന്നോടുള്ള നിന്റെ വിശ്വാസം നീ കാണിക്കാനാണ് നീ ചെയ്യേണ്ടത്. നിനക്ക് ഞാൻ തന്ന മോനെ പോയി ബലി കഴിപ്പിക്കാനാണ് പറഞ്ഞത്. മനസ്സില്ലാ മനസ്സോടെ പ്രയാസമുണ്ട് തീർച്ചയായിട്ടും, അത് ഇല്ലെന്ന് സംശയമില്ല. സ്വന്തം പോലെ കഴുത്ത് കണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരപ്പനും നമുക്കൊന്നും ഭാവനയെ പോലും കാണാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ എനിക്ക് അബ്രഹാം അത് ചെയ്തു എന്നുള്ളതാണ്. ഒരു വാക്കുപോലും ചോദിക്കും ദൈവമേ നിനക്ക് ആ ചിന്തയൊന്ന് മാറ്റരുതോ, അല്ലെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കി, ഒരു രോഗം വരുന്നത് പോലല്ല, അല്ലെങ്കിൽ ഒരു അപകടം പറ്റുന്നത് പോലല്ല. സ്വന്തം അപ്പൻ മകന്റെ കഴുത്തിൽ കത്തി വെക്കാന്നൊക്കെ ദൈവം കൽപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയ എനിക്കൊന്ന് ആലോചിക്കാൻ പോലും വയ്യ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യമാണ് ഈ അബ്രഹാമിന് പിന്നെ ദൈവം കൽപ്പിക്കുന്നത്. പക്ഷെ മറുത്തൊരു വാക്കുപോലും അബ്രഹാം പറഞ്ഞില്ല എന്നുള്ളതാണ്. അവിടെയാണ് അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്. കാരണം ഒരു വാക്ക് വേണേ അബ്രഹാമിന് പറയാൻ പറ്റുന്നു, ദൈവമേ എത്ര നാള് വയസ്സാം കാലത്ത് തന്നൊരു കൊച്ചനാ, ആ കൂടെ ഒരു നല്ല കുഞ്ഞേ ഉള്ളൂ, വേറെ പോകണമെന്ന് പറഞ്ഞാലും എനിക്ക് എനിക്ക് വേണ്ടി തന്ന ഒരു മകനാ, വാക്കിട്ട പുത്രനാ, എന്റെ ഭാര്യയെ തന്ന ഒരു മകനാണ്. ഒരു വാക്ക് നിനക്ക് വേണമെങ്കിൽ ഒന്ന് വിചിന്തനം ചെയ്യരുത്, ഒന്നൊന്ന് ആശയത്തൊന്ന് മാറ്റുന്നു വേണേ അബ്രഹാമിന് ആവശ്യപ്പെടാറുണ്ട്. ചിലപ്പോ അങ്ങനെ ആവശ്യപ്പെട്ടാൽ ചിലപ്പോൾ ദൈവം അത് സാധിക്കുകയും ചെയ്തായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്താൽ അബ്രഹാം ഒരിക്കലും ദ ഫാദർ ഓഫ് ദ ബിലീവേഴ്സ് ആവത്തില്ലായിരുന്നു, വിശ്വാസികളുടെ പിതാവാകത്തില്ലായിരുന്നു. ഇന്നും അബ്രഹാം സജീവനാണ്. അബ്രഹാമിന്റെ പ്രവൃത്തിയും അബ്രഹാമിന്റെ വിശ്വാസവും അനശ്വരമാണ്. കാരണം അല്ല തന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൽപ്പനകളെ പാലിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇവര് അബ്രഹാമിനോട് ദൈവം മകനെ കൊടുക്കാൻ കൽപ്പിച്ചാൽ അതേപോലെ തന്നെ നമ്മളോട് ഒത്തിരി കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടെ മകനെ കൊടുക്കാനൊന്നും അല്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന കർമ്മം നമ്മൾ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം മറ്റുള്ളവർ കൂടെ ഒന്ന് പങ്കുവെച്ചു കൊടുക്കാനുള്ള ഒരു ആഹ്വാനം നമുക്കുണ്ട്. അതത്രമാത്രം കണ്ട് പ്രവർത്തിപ്പാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അല്ലെ നമ്മുടെ പള്ളിയിൽ വിശുദ്ധിയോടും ഭക്തിയോടും ആരാധിക്കാൻ തക്കവണ്ണമുള്ള ഒരു ആഹ്വാനം ദൈവത്തിന്റെ ഉണ്ട്. കൂടെ നൽകുന്ന സഹോദരനെ സ്നേഹിക്കുവാനും അവനെ കരുതുവാനും അവന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു ആഹ്വാനം നമുക്കുണ്ട്. ഇതിൽ ഏത് കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് ദൈവം സംബന്ധിച്ചു ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇവിടെ അബ്രഹാമിനെ പറ്റി പറഞ്ഞു, അബ്രഹാമിന്റെ വിശ്വാസത്തെ പറ്റി പറയുന്നു. അബ്രഹാം ദൈവം കൽപ്പിച്ച ന്യായ പ്രമാണം ദൈവം കൽപ്പിച്ച കൽപ്പന അനുഷ്ഠിച്ചു, അതുകൊണ്ട് അവന് നീതിയായിട്ട് കണക്കിട്ടു, അവൻ വിശ്വാസിയാണെന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന രീതിയിൽ അവന് വളർന്നു എന്നുള്ളതാണ്. അല്ലയോ നീതീകരിക്കപ്പെട്ടത്, യാഗപീഠത്തിന് അർപ്പിച്ചിട്ട് പ്രവൃത്തിയല്ല നീതീകരിക്കപ്പെട്ടത്, അവന്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നുവല്ലോ. അല്ലെ അവന്റെ അബ്രഹാമിന്റെ വിശ്വാസം പൂർണ്ണമായി എന്നാ പറയുന്നത്. കാരണം അത്രമാത്രം ഭയങ്കര ഒരു കാര്യമാണ് അബ്രഹാമിനോട് ദൈവം ചോദിച്ചത്. അപ്പൊ അബ്രഹാം അത് അനുഷ്ഠിച്ചപ്പോൾ അവന്റെ അവന്റെ വിശ്വാസവും അവന്റെ പ്രവൃത്തിയും പൂർണ്ണമായി തീർന്നു എന്നുള്ളതാണ്. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കാതെ അവൻ നീതിയെ കണക്കുകയും തിരുവെടുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹിതനെന്ന് പേർ പ്രാപിച്ചു. അങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ട് അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ. ഓർത്തു വയ്ക്കുക, നമ്മുടെ ലൈഫിലൊക്കെ നമ്മളൊക്കെ ഒത്തിരി കാര്യങ്ങളല്ലേ, നമ്മളൊക്കെ പേരിനോട് ചേർത്ത് ഇന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹം പേരിനോട് ചേർത്ത് ഡോക്ടറേറ്റ് എടുക്കുക എന്നുള്ള ഈ അത് അതിനുവേണ്ടി എന്ത് ചെയ്യും? കാശ് കൊടുത്ത് ഡോക്ടറേറ്റ് വാങ്ങിച്ചു തരണ്ട, പേര് തരുന്നത് ഡോക്ടർ നിന്ന് കിട്ടാനായിട്ട് നല്ല കാര്യമാണ്, നമുക്കൊരു അഭിമാനമുള്ള സംഗതിയൊക്കെ തന്നെയാണ്, എന്ത് തന്നെ ആയിക്കോട്ടെ. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് ഈ പേരിനോട് ചേർത്ത് ഡോക്ടറും എഞ്ചിനീയറും വക്കീലും അച്ഛനും ഒന്നുമല്ല, ദൈവം ആഗ്രഹിക്കുന്നത് അച്ഛനും ഒന്നുമല്ല. അച്ഛൻ എന്ന് പറയുന്നതും വലിയ വിശുദ്ധരാമെന്നും എനിക്ക് തോന്നുന്നില്ല. അത് അവരുടെ ഒരു മനുഷ്യൻ പുരോഹിതനായി കഴിഞ്ഞാൽ ആ വിശുദ്ധിയുടെ മുകളിലായെന്നൊന്നും യാതൊരു ധാരണ വേണ്ട. ദൈവം ജഡ്ജ് ചെയ്യുമ്പോഴാണ് അവൻ വിശുദ്ധന മുകളിൽ എത്തിയെന്നുള്ളത്, അല്ലെങ്കിൽ സമൂഹം അവനെ കണ്ടെത്തുമ്പോഴാണ് അവനിലുള്ള നന്മ കണ്ടെത്തുമ്പോഴാണ് വിശുദ്ധനാണോ തിരിച്ചറിയുന്നത്. അപ്പൊ ഇതൊന്നും അല്ല, ഈ പേരിനോട് ചേർത്ത് ഒന്നും വെക്കുന്നതല്ല വിശ്വാസത്തിന്റെ പ്രവൃത്തിയുടെ രീതീകരണം. മറിച്ച് ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് പറയപ്പെടാൻ ആരെങ്കിലും സാധിക്കുക. പരിശുദ്ധ പരമനെ തിരുവനെ പറ്റി പറയാം ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന്. കാരണം അറിയാം, ജീവിച്ചിരുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഒന്നും നേടിയെടുത്തില്ല, ദൈവത്തെ പ്രസാദിപ്പിച്ചു, ദൈവത്തിന് വേണ്ടി ജീവിച്ചു, ദൈവത്തിന് വേണ്ടി മരിച്ചു, ഒരു കളം ഉണ്ടാക്കിയില്ല, ഒരു സ്വത്തും ഉണ്ടാക്കിയില്ല. പിന്നെ അദ്ദേഹത്തിന്റെ പേരിലാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇന്ന് പള്ളികളിലൊക്കെ തിരിച്ചേക്ക് ഒരുപാട് കിട്ടുന്നു അദ്ദേഹത്തിന്റെ പേരിൽ. പോട്ടെ, ഞാൻ അത് നീതിയും ന്യായമൊന്നും പറയുന്നില്ല, പറയാൻ കുറച്ച് പ്രശ്നമാകും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ പലതും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്ന് പല സുവിശേഷങ്ങൾ എടുത്തു നോക്കിയേ, ക്രിസ്തുവിന്റെ വേദോത്സവത്തിന്റെ പേരിൽ എന്തുമാത്രം സ്വത്തുക്കളും ഏക്കർ കണക്കിൽ അത്ര 10 തലമുറ 50 തലമുറയ്ക്ക് കഴിക്കാനുള്ളതാ എന്ന് സംഭവമായിട്ടുണ്ടെങ്കിൽ എല്ലാ ദൈവത്തിന്റെ പേരില്ല, എല്ലാ ദൈവത്തിന്റെ നാമത്തില്ല. പക്ഷെ അവരൊന്നും ദൈവത്തിന്റെ സ്നേഹിതരല്ല, അവരൊന്നും ദൈവത്തിന്റെ സ്നേഹിതരല്ല. ദൈവത്തിന്റെ നാമത്തില് നമ്മൾ പാടുന്നുള്ളൂ, നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ എന്ന് പറയുന്ന പോലൊക്കെ ഉള്ളൂ. എന്നിട്ട് അതല്ല, അബ്രഹാം കാണിച്ച ആ വിശ്വാസം, അല്ല പരവർത്തിനെ പോലുള്ള പരിശുദ്ധരെ കാണിച്ച വിശ്വാസം, അത് നമ്മുടെ ജീവിതത്തിൽ അത്രയൊന്നും ആയില്ലെങ്കിലും അത് അതിന്റെ അല്പമെങ്കിലൊക്കെ പ്രവർത്തിക്കാനത് സാധിക്കുമെങ്കിൽ യാക്കോബ് ശ്ലീഹായുടെ ഈ ആശയത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം ഇവിടെ പറയുന്നത്, രണ്ടുപേരെയാ യാക്കോബ് ശ്ലീഹ പ്രവർത്തിയാൽ നീതീകരിക്കപ്പെട്ട, പ്രവർത്തിയിൽ കൂടി വിശ്വാസം കാണിച്ചു എന്ന് പറയുന്നത്. രണ്ടാമത് രാഹാബ് എന്ന് പറയുന്ന വേശ്യയാണ്. 24 മുതലുള്ള വാക്യങ്ങളില് അങ്ങനെ അവന്റെ രാഹാബ് എന്ന വേശ്യയും ദൂതരെ കൈക്കൊള്ളുകയും വേറൊരു വഴിയായി പറഞ്ഞയക്കുകയും ചെയ്തതിൽ പ്രവർത്തികളല്ലേ നീതീകരിക്കപ്പെട്ടത്. അങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജ്ജീവമായിരിക്കുന്ന പോലെ പ്രവർത്തിയില്ലാത്ത വിശ്വാസം നിർജ്ജീവമാകും. എനിക്ക് വലിയ അതിശയം തോന്നിയൊരു ഭാഗമാണ് അല്ലെ, നമ്മൾ ആരെങ്കിലും ഒരു വേശ്യയെ ചൂണ്ടിക്കാണിച്ചിട്ട് വിശ്വാസി എന്ന് പറയുമോ, അല്ലെങ്കിൽ പ്രവർത്തിയാൽ നീതീകരിക്കപ്പെട്ടു എന്ന് പറയുമോ? അതാണ് ഈ വിശുദ്ധരായ ആളുകൾ ഒരു വ്യക്തിയെ കാണുമ്പോഴും നമ്മൾ ഒരു വ്യക്തിയെ കാണുമ്പോഴും നമ്മൾ വിശ്വാസം ഇല്ല. ഇസ്രായേലിന്റെ മക്കളിൽ ഇസ്രായേലിന്റെ രാജാവിനെ കാണാനായിട്ട് സൗകര്യപ്രവാചകം പോയതുപോലെ അല്ലെ, നല്ല കഴിവുള്ള ഒരു ഉയർന്നവരെ കണ്ടപ്പം പ്രവാചകൻ എഴുതിയിട്ടെങ്കിലും ദൈവം പറഞ്ഞു അവനെ തള്ളിയിരിക്കുന്നതിന് എടുക്കരുത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കൊച്ചു ബാലനെയാണ് ഇസ്രായേലിന്റെ നെടുന്തൂണായിട്ട് ദൈവം വിളിച്ചെടുപ്പിച്ചത് എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. ഇവിടെ നോക്കിയേ, യാക്കോബ് ശ്ലീഹ പ്രവർത്തിയിൽ കൂടി വിശ്വാസം കാണിച്ച ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കുന്നത് ലോകം ദേശീയത വിധി എഴുതിയ ഒരു സ്ത്രീയാണ്. കാരണം അവള് ചെയ്ത പ്രവർത്തിയെ പറ്റി അവിടെ പറയുന്നത് എന്ന് പറഞ്ഞാൽ, അവള് ദേശീയാണെങ്കിൽ പോലും അവള് നിലനിൽക്കുന്ന, അവള് ദേശീയാണ് കാരണമുണ്ട്, അവള് നിൽക്കുന്ന സമൂഹം അത്ര അപമതിച്ചതാ. അപ്പൊ അപമതിച്ച സമൂഹത്തിൽ അവള് ദേശീയായിരുന്നിട്ടും അവളുടെ ഉള്ളിലുള്ളൊരു നന്മയുണ്ടായിരുന്നു. ഒരു സാഹചര്യം വന്നപ്പോ ആ നന്മ പുറപ്പെടുന്നു. വളരെ വളരെ പ്രതിസന്ധികൾ നടന്നതാണെങ്കിലും ആ നന്മയെ ലോകവും കാണിക്കാൻ അവൾ താല്പര്യപ്പെട്ടു എന്നുള്ളത് അവളിലുള്ള മഹത്വം എന്ന് പറയുന്നത്. ദേശം വെച്ച് നോക്കാൻ യോശുവ രണ്ട് വ്യക്തികളെ പറഞ്ഞയച്ചു. നമുക്കറിയാം യോശുവയുടെ പുസ്തകത്തില് അവിടെ വിശദീകരിക്കുന്നുണ്ട്, ആദ്യം രണ്ടാം 1-2 അധ്യായങ്ങളിലൊക്കെ. രണ്ട് പേര് അവിടെ ചെന്നു, ദേശം വെച്ച് നോക്കാൻ വന്നു. ഇസ്രായേലിന് രണ്ടുപേരും ദേശം വിട്ടു നോക്കാൻ വന്നു. യെറിക്കോവിലെ ആള് രാജാവ് കേട്ടു, യെറിക്കോവിലെ രാജാവ് ഉടനെ തന്നെ അനുയായികളെ വിട്ട് അവരെ കൊല്ലാനായിട്ട് പോകുന്നു. എന്നിട്ട് ഈ സ്ത്രീയുടെ വീട്ടിൽ ചെന്നിട്ട് രണ്ടുപേരെ വീട്ടിൽ ചെന്ന് അവരെന്തേലും എഴുതിക്കുമ്പോ അവള് വളരെ ബുദ്ധിപൂർവ്വം പറയുന്നുണ്ട്, രണ്ടുപേര് വന്നായിരുന്നു, പക്ഷെ പിന്നെ അവരെ എനിക്ക് ആരാന്നറിയാത്തത് കൊണ്ട് അവരെ ഞാൻ പറഞ്ഞു വിട്ടു, ഇപ്പൊ അവർ ഗേറ്റിന്റെ അവിടെ ആയി കാണും എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ രണ്ടുപേരെയും അവരുടെ മക്കൾക്കാളിനുള്ളില് ചാക്ക് തുണിക്കടയില് ഒളിപ്പിച്ചു. അതിനനുഗ്രഹം അവർക്ക് കിട്ടുകയും ചെയ്തു. ആ ദേശം മുഴുവൻ നാശം വിതയ്ക്കുമ്പോൾ, ആ ദേശം മുഴുവൻ ദൈവം നശിപ്പിക്കുമ്പോൾ, അവളും അവളുടെ മാതാപിതാക്കളും അവളുടെ സഹോദരങ്ങളും ആ കുടുംബം മുഴുവൻ അവൾ ആവശ്യപ്പെട്ടതുപോലെ അപേക്ഷിച്ചതുപോലെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് ദൈവത്തോടുള്ള ഭയവും ആ നീതി. അവൾ കാണിച്ച പ്രവൃത്തിയുടെ ഒരു ചെറിയ സാഹചര്യം ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കിട്ടിയപ്പോൾ അത് ശ്രദ്ധയോടെ അവൾ വിനിയോഗിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ നന്മ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യം ഉണ്ടായപ്പോഴൊക്കെ നമ്മള് അതിനെ കുറ്റം വിധിക്കുകയോ അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കുകയോ ശ്രമിക്കുകയല്ലാതെ ആ സാഹചര്യങ്ങളെയൊക്കെ ദൈവമഹത്വത്തിലേക്ക് ഉപയോഗപ്പെടുത്തുവാൻ തക്കോ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഈ ഒരു ആശയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ ഒരു കാര്യം കൂടെ ശ്രദ്ധപ്പെടുത്തുന്നത്, ഈ നമ്മുടെ ജീവിതത്തിൽ തെറ്റായ ഭക്തി എന്തോന്നുള്ളത് നമ്മളത് തിരിച്ചറിയുന്നത് നല്ലതാണ്. ഈ ശരിയല്ലാത്ത ഭക്തിയുണ്ട്. ഇന്ന് നമുക്ക് ഈ നമ്മുടെ പള്ളികളിലൊക്കെ ആണെങ്കിൽ ഈ വന്നു പോയൊരു വലിയ സംഗതി എന്നറിയാം, ഈ ശരിയായ ഭക്തിയും തെറ്റായ ഭക്തിയും തമ്മിലൊരു തിരിച്ചറിവില്ല എന്ന് പറയാം നമുക്ക്. നമ്മളേക്ക് ധാരണ ഇന്ന് കാണിക്കുന്ന പലതും ഒക്കെ ഭക്തി എന്നുള്ളതാണ്. ഞാൻ ഒന്നിലൊരു 3-4 കാര്യങ്ങൾ എന്ന് ഈ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടതായിട്ട് ഞാൻ പറയാം. ഒന്ന്, ഈ ആചാരം മാത്രം അനുഷ്ഠിക്കുന്ന ഭക്തി തെറ്റായ ഭക്തിയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ മർക്കോസിന്റെ സുവിശേഷം 7:4 വാക്യത്തിലൊക്കെ, സെയിന്റ് മാർക്ക് ചാപ്റ്റർ 7 7-ധ്യായത്തിൽ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടതുണ്ട്. അവിടെ പറയുന്നത് ഞാൻ വായിക്കാൻ സമയം കളയുന്നില്ല, സമയത്തിന്റെ കൂടുതലുണ്ട്. അവിടെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് എന്നാ അറിയാം, ഈ പരീക്ഷന്മാര് ശിഷ്യന്മാരെ കുറ്റപ്പെടുത്തുക, അവര് കൈ കഴുകാതെ ഭക്ഷിക്കുന്നു, അവര് പിന്നെ വയലിൽ കൂടെ നടന്നപ്പോഴും ശാപത്തിനെടുത്ത് കഴിഞ്ഞു, ഇങ്ങനെയൊക്കെ ചില പരാമർശങ്ങൾ ശിഷ്യന്മാർക്കെതിരെ ഈ പരീക്ഷന്മാർ ഉപയോഗിക്കുന്നതാണ്. അതെന്താ ഉദ്ദേശിക്കുന്നത്? വാസ്തവത്തില്
അവര് നിലനിൽക്കുന്ന വിശ്വാസത്തോടോ ആചാരത്തോടോ ഉള്ള ഭക്തിയൊന്നുമല്ല. മറിച്ച് ഈ ചില പാരമ്പര്യമായിട്ട് വന്നിരിക്കുന്ന ആചാരങ്ങളെ അന്ധമായിട്ട് വിശ്വസിച്ചുകൊണ്ടാണ് നന്മയും ഉൾക്കൊള്ളാതെ, അതായത് ഉള്ളിന്റെ ഉള്ളിൽ നിന്നും അല്ലാതെ ചില ചില ആളുകളെ കൊച്ചാക്കാൻ വേണ്ടി ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഈ നമ്മുടെ ഇതിന് സമാനമായിട്ട് പറയാനായിട്ട് ഈ നമ്മുടെയൊക്കെ പള്ളികളില് ഈ ചെയ്യേണ്ടാത്ത ചില വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ അറിയാതെ കടന്നുകൂടും. ഈ കടന്നുകൂടി കഴിയുമ്പോൾ അത് ഈ ആരെങ്കിലുമൊക്കെ സൗകര്യത്തിൽ ചെയ്യുന്നതായിരിക്കും, പക്ഷെ കുറെ കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ ആരാധനയുടെയും പിന്നെ അനുഷ്ഠാനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് മാറും. പിന്നീട് ആരെങ്കിലും അറിവുള്ളവർ അതിനെ ചോദ്യം ചെയ്യുമ്പോഴത്തേക്ക് അത് മനസ്സിലാക്കി തിരുത്തുന്നതിന് പകരം അത് ഞങ്ങളുടെ അവകാശമായിട്ട് അതിന്റെ നന്മയോ അതിന്റെ ശരിയോ ഉൾക്കൊള്ളാതെ ശക്തമായിട്ട് അതിനെ എതിർക്കാൻ ശ്രമിക്കുന്ന ചില ആളുകളുണ്ട്. അപ്പം അതിന്റെ നന്മയോ തിരിയോ എന്നുള്ളതല്ല, അത് അങ്ങനെ ചെയ്താൽ മതി, ഞങ്ങൾക്ക് അതിനകത്ത് വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. പള്ളിയിൽ അങ്ങനെ ചെയ്യുന്നു, അത് നിങ്ങളെല്ലാം ചെയ്തോണ്ടിരിക്കാം. എനിക്ക് ഇങ്ങനെ അത് വിശദീകരിച്ച് പറയാൻ പറ്റത്തുള്ളൂ, അതിന് കൂടുതൽ പറയാൻ പറ്റില്ല. അപ്പം അത് ഈ പിന്നെ ആഴമായിട്ടൊന്നും അറിയത്തില്ല, എന്തൊരു ആചാരം ഉണ്ടോ അതിപ്പം പിന്നെ അതിന്റെ ഉള്ളിലൊന്നും ഇല്ലെങ്കിലും അത് നിലനിൽക്കണം എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട് എന്ന് പറയുന്നത് ഉറക്കെ തന്നെയാണ്. രണ്ടാമതായിട്ട് ഈ തെറ്റായ ഭക്തി എന്ന് പറയുന്നത് സ്നേഹമില്ലായ്മ. സ്നേഹമില്ലായ്മ ഏറ്റവും വലിയ തെറ്റായ ഭക്തിയാണ്. അത് പറയാൻ പോയി കഴിഞ്ഞാൽ സത്യത്തിലുണ്ടല്ലോ, നമ്മളൊരു ഭക്തരല്ലെന്ന് പറയേണ്ടി വരും. കാരണം നമ്മുടെ പള്ളിയിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പറ്റും. നമുക്കിപ്പം ലോകം മുഴുവൻ നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനും നിങ്ങളൊക്കെ ഇറങ്ങുന്ന ചെറിയ പള്ളിയിലെ പള്ളി ഏറ്റവും ഉദാഹരണത്തിന് അതുണ്ട്. നമ്മുടെ പള്ളി പ്രാർത്ഥിക്കാൻ വരുന്ന എത്ര പേരുടെ നമുക്ക് സ്നേഹമുണ്ട്, എത്ര പേരുടെ സ്നേഹമുണ്ട്. അതിലൊക്കെ കണക്കെടുക്കാൻ പോയി കഴിഞ്ഞാൽ കുറച്ചിട്ട് നമുക്ക് നിരാശ തോന്നും വസ്തുവത്തിൽ. കാരണം നിന്റെ പെരുപീഠത്തില് നീ ബലിയർപ്പിക്കാൻ വരുമ്പോൾ നിന്റെ വഴിയിൽ വെച്ച് നിനക്ക് അത് പിന്നെ സഹോദരനോട് സിനിമ ചെയ്തായിട്ട് ഓർമ്മ വന്നാല് നിന്റെ ബലിയർപ്പിക്കാൻ വെച്ചിരിക്കുന്ന വസ്തുക്കൾ അവിടെ വെച്ച് പോയി റണ്ണിയിൽ പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ പറയുന്ന കർത്താവിന്റെ വാക്കിനെ ഉൾക്കൊള്ളുന്ന എത്ര പേരുണ്ട്. വളരെ വളരെ സങ്കടം തോന്നും. കൂടെ നിന്ന് പ്രാർത്ഥിക്കുന്നവരോട് തോന്നുന്ന അകൽച്ചയും അസൂയയും വിദ്വേഷവും പാമയവും ഒക്കെ നമുക്ക് തോന്നിക്കഴിഞ്ഞാല് എത്ര ക്രൂരമാണറിയാം. അതൊക്കെ ദൈവം നമ്മളെ വിധിക്കുന്നു എന്നുള്ള ചിന്ത പലപ്പോഴും പലർക്കും ഇല്ലെന്നുള്ളതാണ് സത്യം. ഈ സ്നേഹം എന്ന് പറഞ്ഞൊരു സംഗതി പലരിലും നഷ്ടം മരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് പ്രാർത്ഥിക്കപ്പെടുന്നത്. ഈ നാട്ടിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോട്ടെ, ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കേണ്ട സ്ഥലത്ത് പോലും നമ്മൾ കാണിക്കുന്നത് ഈ വൈരാഗ്യ യുവതിയാണ്. ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ മറ്റേ എവിടെയെങ്കിലും അന്ന് പോകട്ടെന്ന് പറയാം. ഏറ്റവും കൂടുതൽ സ്നേഹം സ്നേഹത്തിന്റെ മൂർത്തിഭാവമായ ദൈവസംഗതിയിൽ വന്നിട്ട് നമ്മൾ കാണിക്കുന്നത് പകയെ വിദ്വേഷമാണ്. പിന്നെ നമുക്ക് എന്ത് പ്രവർത്തിയാ എന്ത് നീതീകരണം നമുക്കുള്ളത് പോട്ടെ. അതുകൊണ്ട് തന്നെ ഈ ഭക്തിയുടെ ഭാവത്തിലുള്ള സംസാരം ഇത് വലിയ തെറ്റായ ഒരു മാർഗമാണ്. ഈ മനസ്സിന്റെ ഉള്ളിലുള്ള യാതൊരു ഭക്തിയും ഇല്ലാതെ വലിയ ദൈവവിശ്വാസം പറയുന്നവരെ ഒത്തിരി പേരെ അറിയാം. ഒത്തിരി ഉദാഹരണമാണ് അതിന്. ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഭക്തിയും കാണത്തില്ല, പക്ഷെ വേറെ ആരോട് പ്രസംഗിക്കാൻ വരുമ്പോഴോ ഒടുക്കത്തെ ഭക്തിയായിരിക്കും. അങ്ങനെ പറയുന്ന ഒത്തിരി ആളുണ്ട്. ഞാൻ സമയത്തിന് വരുമ്പോൾ ഞാൻ പെട്ടെന്ന് പിന്നെ നമ്മൾ കാണാൻ പറ്റുന്ന ഒരാളാണ്. ന്യായപ്രമാണം ആചരിക്കുന്നു എന്ന ഭാവം അതൊരു തെറ്റാ. കാരണം ഞാൻ എല്ലാം ആചരിക്കുന്ന ഒരാളാണ്. നമ്മുടെ കർത്താവിന്റെ അടുത്ത് വന്ന ധനവാനായ മനുഷ്യന് ഏറ്റവും വലുതാണ് അല്ലേ. എല്ലാ അവകാശത്തിനും ഞാനത് ചെയ്യുന്നുണ്ട്, ന്യായപ്രമാണം എല്ലാം അനുഷ്ഠിക്കുന്നുണ്ട്, ഭക്തിയായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഭാവം തെറ്റാണ്. ഒരുപക്ഷെ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. ഞാൻ നോക്ക് നോക്കുന്നുണ്ട്, പക്ഷെ നോക്ക് നോക്കിയിട്ട് ഞാൻ മറ്റുള്ള റൂമിൽ ഞാൻ വിളിച്ച് നോക്ക് നോക്കുന്നവനാകട്ടോ. അല്ലെ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, സംശയമൊന്നുമില്ല. പള്ളിയിലൊക്കെ പ്രാർത്ഥിക്കുകയും എനിക്ക് നല്ല ഭക്തിയൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഭക്തി നാല് പേരുടെ മുന്നിൽ ഞാൻ ഈ ഭക്തി കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, ഏറ്റവും വലിയ ഭാവമാണ് അത്. വെറും ഭാവമാണ്, പരീക്ഷ സ്വഭാവമാണ്. എനിക്കൊരു ഭക്തിയോ എനിക്കൊരു വിശ്വാസമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് എന്നിൽ തന്നെ നിലനിൽക്കണം, അല്ലാതെ ലോകത്തിനോട് ഷോ ചെയ്യാനല്ല നമ്മുടെ ഭക്തി എന്ന് പറയുന്നത്. അങ്ങനെ കാണിക്കുന്ന പലരും ഉണ്ട്. പിന്നെ വിശുദ്ധ കുർബാന കൊള്ളാൻ പറ്റുന്ന പല ആളുകളൊക്കെ എങ്ങനെ നോക്കുമ്പോൾ അവളും കുർബാന കൊണ്ടല്ല, അവർ എനിക്കെന്താ കുർബാന കൊണ്ടാൽ ഞാനും പോയേക്കാം എന്ന് ചിന്തിക്കുന്ന രാവിലെ കാപ്പി കഴിച്ചിട്ട് കുർബാന കൊള്ളുന്നവരുണ്ട്. അല്ലെ, കൂടെ വന്നിട്ട് നിർണയം പറഞ്ഞു വന്ന് കുർബാന കൊള്ളുന്നവരുണ്ട്. ഇത് കുർബാന കൊണ്ടേറ്റ് നിർണയം പറഞ്ഞ് പോകുന്നവരുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇടയിൽ സർവസാധാരണമാണ്. അപ്പം ന്യായപ്രമാണം ആചരിക്കുന്നു എന്ന ഭാവം അത് അഹങ്കാരമാണ്. നമ്മൾ ചില ആളുകളെ വിശ്വാസികൾ എന്ന് പറയാറുണ്ട്. എന്ത് വിശ്വാസം കൊണ്ടാണ് വിശ്വാസികൾ എന്ന് പറയുന്നത്? വാസ്തവത്തിൽ വിശ്വാസികൾ എന്ന് ആരെങ്കിലും ഒരു പേരെടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഭയോ കൂട്ടമോ ഞങ്ങൾ വിശ്വാസികളെന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചറിയണം അവരിൽ അവരുടെ വിശ്വാസികൾ നഷ്ടപ്പെട്ടുള്ളൂ. അങ്ങനെ പറയുന്നതോടുകൂടി അവരുടെ വിശ്വാസം മൊത്തത്തിലേ പോയി. നമുക്കൊന്നും നമ്മളെ വിശ്വാസം ജഡ്ജ്, കാരണം നമ്മളെ ജഡ്ജ് ചെയ്യുന്നത് ദൈവമാണ്. ദൈവത്തിനറിയാം നമ്മുടെ ആഴമായ ഭക്തി, നമ്മുടെ വിശ്വാസവും നമ്മുടെയൊക്കെ സ്വഭാവ രീതിയൊക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരെയെന്ന് വിശ്വാസം എന്ന് പറയുകയോ അല്ലെങ്കിൽ എന്നിലുള്ള വിശ്വാസം എന്നിലെ വിശ്വാസം ഇങ്ങോട്ട് പോരെന്ന് പറയാനുള്ളത്, അതുകൊണ്ടാണ് നമ്മുടെ ആളുകളെ നമ്മുടെയൊക്കെ പിതാക്കന്മാര് ഒരു മനുഷ്യരെ ഇനി പോരെന്നും പറഞ്ഞ് നമ്മള് ഇവിടെ എല്ലാം വിശ്വാസം നിറഞ്ഞു നിൽക്കാന്ന് പറഞ്ഞ് വിളിക്കാറില്ല നമ്മള്. പിന്നെ നമ്മളെ കണ്ടോണ്ട് നമ്മുടെ വിശ്വാസം കണ്ട ആരെങ്കിലും ആകർഷിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വരേണ്ടത് നമ്മൾ ചിന്തിക്കാറുള്ളൂ. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ ഈ വിശ്വാസം, ഇവിടെ വിശ്വാസം, ഇവിടെ വിശ്വാസം വിൽക്കാനുണ്ടെങ്കിൽ ബോധനം പറഞ്ഞ് നമ്മുടെ പള്ളിയിൽ നിന്ന് ഈ നാളുകളെയൊക്കെ തട്ടിക്കൊണ്ടു പോകുന്ന ചില കപട വിശ്വാസികളുണ്ട്. അതിനെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്, ന്യായപ്രമാണം ആചരിക്കുന്ന ഭാവത്തോടുകൂടി കാണിക്കുന്നത്. പിന്നെ അടുത്ത ഒരു ഗ്രൂപ്പ് ആരെന്നറിയാമോ, അടുത്ത ഒരു തെറ്റായ ഭക്തി, രൂക്ഷമായ വിധി നിർണയിക്കുന്ന ആളുകൾ അല്ലെ. നമ്മളാരെ വിധിക്കരുത്, വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ആരെ വിധിക്കരുത് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ സ്വയോഗനെ വിധിക്കുന്നത്, നമ്മുടെ സ്വന്തം താല്പര്യവും നമ്മുടെ സ്വന്തം ന്യായവും സംരക്ഷിക്കാൻ നമ്മൾ എത്ര പേരെ വിധിക്കുന്നു. പ്രത്യേകിച്ച് ഈ പള്ളികളിലൊക്കെ ചുമതല എടുക്കുമ്പോൾ പല ആളുകളും അവർക്ക് ഇഷ്ടമല്ലാത്ത പല ആളുകളെ പറ്റി അച്ഛന്മാരുടെയൊക്കെ പറയാറുണ്ട്. എന്ത് ഈ എന്ത് തെറ്റ് ചെയ്തിട്ടും ആ തെറ്റുകളൊക്കെ മറന്നു വെച്ച് എത്ര വിദഗ്ധമായിട്ടാണെന്നറിയാം മറ്റൊരു എന്റെ പോളി തെറ്റി കെട്ടി വെച്ചേച്ച് സ്വന്തം പാദം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അവരുടെയൊക്കെ വിചാരം ഇതൊന്നും ദൈവം കാണുന്നില്ലെന്നുള്ളതാണ്. അപ്പം നമ്മൾ ആരെ ഒരിക്കലും വിധിക്കരുത്. വിധിച്ചാൽ നീയും അതിന് വിധിയിൽ അകപ്പെടുന്ന പറയുന്നത്. ചിലപ്പോൾ നമ്മൾ കണ്ണു വിളിക്കുന്നവരെ വിധിക്കുന്നുണ്ട്, വിധിയിരിക്കുന്നവരെ വിധിക്കാറുണ്ട്, മോർത്തിക്കുന്നവരെ വിധിക്കാറുണ്ട്. നമുക്ക് വിധിക്കാനുള്ള അവകാശങ്ങളൊന്നുമില്ല. അവരൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ സ്നേഹത്തോട് അവരോട് ഉപദേശിക്കാം ചെയ്തതെന്ന്. പക്ഷെ മറ്റു നാല് പേരുടെ മുമ്പിൽ അവരെ വിധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറയുന്നവർക്ക് ചിലപ്പോൾ സാഹചര്യം വരുമ്പോൾ ഇതുവരെ വിധിക്കേണ്ടിയിരുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തി സിനിമ ചെയ്യുന്നത് അവരുടെ സാഹചര്യം ഉണ്ടാവാം. പക്ഷെ അതിനെ നമ്മൾ അതിന്റെ സാഹചര്യം അടിസ്ഥാനം മനസ്സിലാക്കാൻ വിധിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് അതുകൊണ്ട് വിധിക്കരുത് വളരെ വ്യക്തമായിട്ട് നമ്മളോട് ഓർപ്പിക്കുന്നത്, നമ്മുടെ കർത്താവ് ഓർപ്പിക്കുന്നത്. അപ്പം ഈ രൂക്ഷമായ വിധി പറയുന്നത് നമ്മുടെയൊക്കെ പള്ളികളിലുള്ളതാണ്. ഈ പിന്നെ ഈ പിന്നെ ആവശ്യമില്ലാത്ത മറ്റുള്ളവർക്കെതിരെ വിധി പറയാനായിട്ട് ശ്രമിക്കുന്നത്. പോട്ടെ, അടുത്ത ഒരു കപട തെറ്റായ ഭക്തി എന്ന് പറയുന്നത് ഈ പ്രസംഗിക്കും. പക്ഷെ ജീവിതത്തിൽ ഈ അമ്പോസ്ലിയായി നമ്മൾ ഞാൻ പറഞ്ഞതൊക്കെ തന്നെ ഒരുപാട് പ്രസംഗം നടക്കും, വലിയ പ്രസംഗമൊക്കെയാണ്. പക്ഷെ ജീവിതത്തിൽ ഈ പ്രസംഗമൊന്നും കാണാറില്ല. അങ്ങനെയുള്ള ആളുകളെ പറ്റി നമുക്കറിയാം. ഇന്ന് നമ്മൾ അതിന്റെ ഒരു ഉദാഹരണത്തിൽ എങ്ങും പോട്ട, ഇന്ന് നമ്മൾ സമൂഹത്തിൽ കാണുന്ന മിക്കവാറും എല്ലാ പ്രസംഗങ്ങളും അതൊക്കെ തന്നെയാണ്. നമ്മുടെ സഭയുടെ മാത്രമല്ല, നമ്മുടെ സഭയിൽ വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മൾ അതീ പ്രസംഗിക്കാത്തവരാണ്. ഇത് പ്രസംഗിക്കുന്ന സഭകൾ ഒരുപാടുണ്ടെന്ന്, അവർക്കൊക്കെ അതേയുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പം ഇന്ന് നമ്മൾ കാണുന്ന വലിയൊരു പ്രശ്നം അതാണ്. അതുപോലെ തന്നെ കപട വേഷമാണ് ഇന്ന്, നല്ല ദൈവത്തിന്റെ വേഷമാണിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ നാമം വഹിച്ചുകൊണ്ട് നടക്കുന്ന പ്രവർത്തനങ്ങൾ ഒത്തിരി ഉദാഹരണം പറയാറുണ്ട്. ഈ പ്രത്യേകിച്ച് രോഗസൗഖ്യങ്ങളും ഒക്കെ എന്തുമാത്രം കാര്യങ്ങളാ ഈ നമ്മുടെ ആളുകൾക്ക് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ രോഗസൗഖ്യം. ഇന്ന് നമ്മുടെയൊക്കെ വിശ്വാസികളെ കണ്ടുപോകുന്ന ഏറ്റവും വലിയ കപടത ഏതാണെന്നറിയാമോ, ഈ രോഗസൗഖ്യം. കാരണം മിക്കവാറല്ല ഇന്ന് എല്ലാ വീടുകളും രോഗികളുണ്ട്. എല്ലാ വീടുകളിലും ആരോഗ്യ പ്രശ്നത ഷുഗർ അല്ലെങ്കിൽ ക്യാൻസർ അല്ലെങ്കിൽ ഇല്ല എന്തെങ്കിലുമൊക്കെ രോഗമില്ലാത്ത ഒരാളാണ് ഉള്ളത്. ഈ വീടുകളിലെല്ലാം കീറി ഇറങ്ങി രോഗം മാറ്റാം, അത്ഭുതം കാണിക്കാന്നൊക്കെ പറഞ്ഞ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഈ പിന്നെ കർത്താവിന്റെ ന്യായീതി സമയത്ത് കർത്താവ് തന്നെ പറയുന്നുണ്ട്, കുറെ ആളുകൾ എടുത്തു വന്നിട്ട് കർത്താവ് ഞങ്ങൾ നിന്റെ നാമത്തിൽ വീര്യപ്രവർത്തി നടത്തി യോഗ സൗഖ്യം കൊടുത്തു പ്രാർത്ഥിച്ചു ഒരുപാട് പേരെ രക്ഷപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാനെന്ന് പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ ഞാൻ പുറത്തു തള്ളിക്കളയെന്നാണ് പറയുന്നത്. ഇന്ന് രോഗസൗഖ്യം അവകാശപ്പെടുന്ന പല ആളുകൾക്കും ഉണ്ടാകാവുന്ന എനിക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛന്മാർക്കുള്ളൊരു ഭാഗ്യം, ഞങ്ങൾ ആരും രോഗസൗഖ്യം പറയാനും പോകത്തില്ല, പ്രസംഗിക്കാനും പോകത്തില്ല. കാരണം ഞാനതറിയാം ഈ രോഗസൗഖ്യമൊന്നും ഞങ്ങളുടെ കഴിവുകൊണ്ടെന്നുള്ളതല്ല, ദൈവത്തിന്റെ കാരണയാണ്. അത് കിട്ടിയാൽ കിട്ടി അറിയിക്കുന്നത്, പ്രാർത്ഥിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ചുമതല, കൈവച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഭയപ്പെട്ടിരിക്കുന്ന ചുമതല, അതൊക്കെ ഞങ്ങൾ നിർവഹിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ആരും അവകാശപ്പെടുന്നതില്ല ഞങ്ങൾ രോഗസൗഖ്യം കൊടുക്കുന്നു. കാരണം എന്താണെന്നറിയോ, ഈ രോഗസൗഖ്യം കിട്ടുന്നത് ഞങ്ങളുടെ കഴിവുകൊണ്ടൊന്നുമല്ല, ദൈവത്തിന്റെ കാരണം. ഒരുപാട് പേർ കേട്ടിട്ടുണ്ട്, എത്രയോ അച്ഛന്മാർ കൈവച്ച് പ്രാർത്ഥിച്ച്, എത്രയോ ആളുകൾ ഒരുപക്ഷെ ഞങ്ങളുടെയൊക്കെ എടുത്ത് അവകാശം പറയുന്നതല്ല, ആളുകൾ പ്രാർത്ഥിച്ച് 90% ആളുകൾക്കും നന്നു വരുന്നുണ്ട്, 10% ഉള്ളിൽ കിട്ടാതെ പോകുന്നത്. അത് ഞങ്ങളെയൊന്നും കുഴപ്പമൊന്നുമില്ല, അവർക്ക് വാങ്ങിക്കാൻ അർഹതയില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ഈ ഓരോരുത്തന്മാരോട് ഇത് വിളിച്ചു പറയാറില്ല, ഞാൻ ഇന്നത് ചെയ്തു, അല്ലെ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടായി, എത്രയോ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിട്ടുള്ള പ്രാർത്ഥന ഉണ്ട്. പലരും അത് ഈ അച്ഛന്മാരോടൊക്കെ പറയാറുണ്ട്, അച്ഛൻ അച്ഛന്റെ എത്രയോ അച്ഛന്മാർക്ക് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഓരച്ഛനെ അത് പബ്ലിസിറ്റി ചെയ്യാറില്ല, ഓരച്ഛന്മാരും അത് നാലുപേരും പ്രസംഗിക്കാറുമില്ല, അവർ ഉള്ളിലൂടെ രഹസ്യമായിട്ട് അത് സൂക്ഷിക്കും. കാരണം ഞങ്ങൾക്ക് നല്ലൊരു ബോധ്യമുണ്ട്, ഇത് ഞങ്ങളുടെ എടുക്കോ സങ്കടമൊന്നുമല്ല, ദൈവത്തിന്റെ മഹാധരണയാണ്, ദൈവം ആ മാറ്റപ്പെടുക അത്രയേ ഉള്ളൂ. പക്ഷെ ഇത് കാണുന്നത് എന്തെങ്കിലുമൊക്കെ ഇല്ലാത്ത കാര്യമൊക്കെ പറഞ്ഞു ഇന്ത്യ പത്രത്തിലെ പരസ്യോ വഴിച്ച് ടിവിയിൽ മാധ്യമങ്ങളെ കൊടുത്ത് ഈ കഴിഞ്ഞ ദിവസം തന്നെ എനിക്ക് കിട്ടിയ ഒരു സംഭവമാണ്. 1500 പിശാചികളെ ഒരു സ്ത്രീയിൽ നിന്ന് ഇറക്കിയ ഒരു വിദഗ്ധന്റെ പ്രകടനം, എനിക്ക് ഒരു സന്തോഷമുള്ളത് അത് കണ്ട ഒത്തിരി ആളുകൾക്ക് വിവരമുള്ളവരാണ് ഇവരെക്കാളിലൊക്കെ. അവരെല്ലാം അതിനെ ശക്തമായി വിമർശിച്ചാണ് ജയിക്കുന്നത്. ക്രിസ്തീയ സുവിശേഷങ്ങൾ ദുർവിനിയോഗം ചെയ്യുന്ന ആധുനിക സമൂഹത്തിലെ ഭക്തരെന്നും പറഞ്ഞുകൊണ്ടാണ് പല ആളുകളും അതിനെ കുറ്റപ്പെടുത്തുന്നത്. ഇതൊക്കെ നമ്മൾ ഈ എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാം തിരിച്ചറിയണം. നിങ്ങൾ കപട വേഷം ഇത് ഈ അതിന്റെ ഒന്നും ആവശ്യമില്ല. ദൈവസന്നിധി കണ്ണുനീരോട് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കാത്ത ദൈവമാണ്. നന്മ പ്രവർത്തിക്കാൻ ശ്രമിച്ചാൽ മതി, എല്ലാം ഉണ്ടാകും. ഈ ജീവോ ദൈവനുബ്രാൻ നമുക്ക് തന്നിരിക്കുന്ന അവസരങ്ങൾ നന്മയോട് ചിന്തിക്കാനും നന്മയോട് പ്രവർത്തി അത് മതിയല്ലേ. ഈ കൂടുതൽ പ്രകടനം കൂടുതൽ വിശ്വാസം പറയാനും വേദോർത്ഥം പഠിപ്പിക്കാനും അല്ലെങ്കിൽ കൂടുതൽ പ്രാർത്ഥിക്കാനും ഒന്നും പോട്ടെ, കുറച്ച് പ്രാർത്ഥിച്ചാൽ മതി, ബാക്കിയുള്ളത് നന്മ ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ മതി. നന്മയോട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും വീക്ഷിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും അതൊക്കെ തന്നെ ഏറ്റവും വലിയ ഭക്തി എന്ന് പറയുന്നത്. പോട്ടെ, ഞാൻ പറഞ്ഞ കപടവേഷം, അതുപോലെ തന്നെ സ്വാർത്ഥത, ഈ അപകട സ്വീകാര്യത്തിന് നമ്മൾ ഓർപ്പിക്കുന്ന സ്വാർത്ഥതയോടുള്ള പെരുമാറ്റങ്ങൾ, പിന്നെ ഒരു നാവുകൊണ്ട് രണ്ടു തര സംസാരം, അത് നമ്മുടെ ഇടയിലുള്ള വലിയൊരു കപടതയാണ്, തെറ്റായ രീതിയാണ്. ഒരു നാവുകൊണ്ട് രണ്ട് രീതിയിൽ സംസാരിക്കുക, ഒരുത്തിനോടൊന്ന് പറയുക മറ്റവരോട് തിരുത്തി പറയുക, ഇത് നമ്മുടെ ഇടയിലുള്ള ആളുകളുടെ വലിയൊരു പ്രശ്നമാണ്. അച്ഛനോട് വന്നിട്ട് ഒന്ന് പറയും, അപ്പുറത്ത് വന്നിട്ട് വേറെ എന്തെങ്കിലും പറയും, എന്നിട്ട് രണ്ടുപേരെങ്കിലും കൂട്ടിയെടുത്തിരിക്കുന്നത് സംഭവിച്ചു. ഇത് നമ്മുടെയൊക്കെ പല ആളുകളുടെ ഒക്കെ വലിയൊരു പ്രശ്നങ്ങളാണ്. പോട്ടെ, ഇതൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ സമയമെടുക്കും. അപ്പൊ തെറ്റായ ഭക്തിയോടെ എനിക്കൊത്തിരി ഉണ്ടെങ്കിലും ഒന്ന് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇവിടെ യാക്കോബിലെ നമ്മെ ഓർപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ കപടതയെ ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. അബ്രഹാമിന്റെ ഈ പ്രവൃത്തിയിൽ കൂടി അബ്രഹാം നീതീകരിക്കപ്പെട്ടു എന്നുള്ളൂ. അല്ലെങ്കിൽ രാഹാബ് എന്ന് പറയുന്ന വീഴ്ചയുടെ ജീവിതത്തിൽ കാണിച്ച ആ നന്മ നോക്കുക, അത് വീഴ്ചയാണെങ്കിൽ പോലും നന്മ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ അത് നന്മ ചെയ്തു അനുഗ്രഹം പ്രാപിച്ചു എന്നുള്ളതാണ്. അപ്പൊ നമ്മളിപ്പം എത്ര വിശ്വാസം വാക്കുകൊണ്ട് പ്രവർത്തിച്ചാലും എത്ര വിശ്വാസം പറഞ്ഞുകൊണ്ട് നടന്നാലും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിയില്ലെങ്കിൽ ആ വിശ്വാസത്തിനൊന്നും ഒരു സൗന്ദര്യമില്ല, ഒരു തേജസ് ഓജസ്സും ഇല്ലെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം എന്നുള്ളത് ഈ ഭാഗത്തുനിന്ന്. ഈ മൂന്നാമധ്യായത്തിന്റെ പരിചയപ്പെട്ടുകൊണ്ട് തോന്നും, അത് മൂന്നാമധ്യായത്തിന്റെ സമയം നഷ്ടപ്പെടുത്താതിരിക്കും കുറച്ച് ഭാഗങ്ങൾ പറഞ്ഞു നോക്കാം. സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരും എന്ന് അറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേശാക്കന്മാരാകരുത്. നാം എല്ലാവരും പലതും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവൻ കടിഞ്ഞാനിട്ട് നടത്തുവാൻ അച്ഛനായി സൽഗണ പൂർത്തിയുള്ള പുരുഷനാകുന്നു. കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാനിട്ട് അതിന്റെ ശരീരം മുഴുവനും ചിരിക്കുന്നുവല്ലോ. കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവുണ്ടെങ്കിലും വളരെ വമ്പു പറയുന്നു. കുറകത്തി എത്ര വലിയ കാട് കത്തിക്കുന്നു, നാവും ഒരു തീ തന്നെ. അത് അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിൽ തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഈ നാവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിശദാംശമാണ്. എന്തിനാ അവിടെ പറയുന്നത് അറിയാം? അധികം ശിക്ഷാവിധി വരും എന്നറിഞ്ഞ് നിങ്ങളിൽ നിങ്ങൾ അനേകർ ഉപദേഷ്ടാക്കരാകരുത് എന്നാ പറയുന്നത്. ഉപദേഷ്ടാക്കൾ എന്ന് പറഞ്ഞാല് ഉപദേശിക്കുന്നവർ, പ്രസംഗിക്കുന്നവരാകരുത് എന്നാ പറയുന്നത്. എന്തുകൊണ്ടാണ് പറയുക? അധികം ശിക്ഷാവിധി വരുന്ന പറഞ്ഞു, ഒരുപാട് പ്രസംഗിക്കുന്നവർക്ക് ശിക്ഷാവിധി വരുന്നു. കാരണം എന്നറിയാം? എല്ലാവരും പ്രസംഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാലുള്ള പ്രശ്നമാണ് അറിയാം, ജീവിക്കാനായാലും കാണത്തില്ല എന്നുള്ളതാണ്. എന്ത് ക്രിയാത്മകമായിട്ട് യാഥാർത്ഥ്യത്തിലാണ് ഓർപ്പിക്കുന്നത്. ഈ ശിക്ഷാവിധി വരും, അതുകൊണ്ട് അധികം പ്രസംഗിക്കുന്നത് തന്നെയാണ് നിങ്ങൾ ജീവിക്കാനാണ് പറയുന്നത്. അല്ലാതെ അധികം പ്രസംഗിക്കാറില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ആശയമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കഴിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണമൂർത്തിയുള്ള പുരുഷനാകുന്നു. അപ്പൊ നാവ് തെറ്റാതിരിക്കാനായിട്ട് നമ്മൾ സൂക്ഷിക്കണം. നാവിൽ തെറ്റാതിരിക്കാന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മൾ നാവുകൊണ്ടൊന്ന് പറഞ്ഞ ശരീരം കൊണ്ട് മറ്റൊന്ന് ചെയ്യുക, നമ്മൾ നാവുകൊണ്ടെന്ന് പറയുന്നു അത് ശരീരം കൊണ്ട് ചെയ്യുക. അപ്പൊ നാവിനെ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു അധ്യായം തന്നെയാണ് ഈ മൂന്നാം അധ്യായം. കാരണം എന്താ പറയുക, ഈ പലപ്പോഴും പല വാർത്തകളും പോകുന്ന സ്ത്രീകളെ ആരോടും പറയില്ലേ, എനിക്ക് വേറെ പറയാനുണ്ട്. ഇത് കേൾക്കുന്നവരും എല്ലാവരും പറയുന്നത് ആരോടും പറയില്ലേ, ഈ ആരോടും പറയില്ലേ എന്ന് പറഞ്ഞു പറഞ്ഞ് ലോകം കൂടുതലാണ് അറിയില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. അപ്പൊ ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാനൊക്കെ നടത്തുവാൻ ശക്തനായി സൽഗുണമൂർത്തിയുള്ള പുരുഷനാകുന്നു. നാവിനെ നാക്കിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവന് നന്മയിലേക്ക് നയിക്കപ്പെടും എന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ളവരോട് കുറ്റം പറയാതെ, മറ്റുള്ളവരെ നീന്തു വിളിക്കാതെ, മറ്റുള്ളവരെ കൽപ്പിക്കാതെ നമ്മൾ നാവിനെ നിയന്ത്രിക്കണം എന്ന് പറയുന്നത്. കപ്പലും അതുപോലെ കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാനിട്ട് അതിന്റെ ശരീരം മുഴുവനും ചിരിക്കുന്നുവല്ലോ അല്ലേ. കുതിര എത്ര വളരെ വേഗം യാത്ര ചെയ്ത ഒരു ജീവിയാണ്, വളരെ വളരെ സ്പീഡിൽ പോകുന്ന ഒരു ജന്തുവാണ്, പക്ഷെ ഒരു മൃഗമാണ്. പക്ഷെ അതിനെ വായിൽ കടിഞ്ഞാണിട്ടുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെ നിയന്ത്രിക്കാൻ സാധിക്കും. വായിലെ കടിഞ്ഞാണാണ് അതിനെ നിയന്ത്രിക്കാൻ തക്കവണ്ണം ഇത് പറയുന്നത് പോലെ തന്നെ. അതുപോലെ കപ്പലും എത്ര വലിയതായാലും കൊടുക്കാട്ടടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. വലിയ കപ്പലിനെ ചെറിയ ഒരു വസ്തു കൊണ്ടാണ് നിയന്ത്രിക്കുന്നത്. അങ്ങനെ തന്നെയാണ് നാവ് ചെറിയ അവയവങ്ങളിലും വളരെ മധു പറയുന്നത് അല്ലെ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അവയവങ്ങളിൽ ഒന്നാണ് കണ്ണെന്നൊക്കെ പറയുന്ന പോലെ തന്നെ. നമ്മൾ പ്രത്യക്ഷമായിട്ട് കാണുന്ന ചെറിയ അവയവങ്ങളിലൊന്നാണ് നമ്മുടെ നാവ് എന്ന് പറയുന്നത്. പക്ഷെ ആ നാവിനെ നമ്മൾ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണം. ഭാഗത്തിൽ ഈ ഒരു പിന്നെ വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ആഴമായ പഠനത്തിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ നമ്മളൊക്കെ തന്നെ ചെന്ന് നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ഉദാഹരണം പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് വളരെ വ്യക്തമാണ് നമ്മൾ നാവുകളുടെ അടുത്തൊക്കെയാണ് പറയുന്നത്. എന്ത് പെട്ടെന്ന് തന്നെ ഒരാളെ ദോഷമാക്കാനും ഒരാളെ നല്ലതാക്കാനും നാവിന് കഴിയും. പലപ്പോഴും ഞാൻ ചിലരോടൊക്കെ പറയാറുണ്ട്, ഈ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ ആകെ തുക എടുക്കണം, എന്നിട്ട് ഈ നന്മ പറഞ്ഞിട്ടുള്ളതാണ് കൂടുതൽ, മറ്റുള്ളവരെ പറ്റി ചിന്ത പറഞ്ഞിട്ടുള്ളതാണ് കൂടുതൽ എന്നുള്ളത് താരതമ്യ പഠനം നല്ലതാണ്. അതനുസരിച്ചിരിക്കും നമ്മുടെ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളും പൊതുരാജ്യത്തിലേക്കുള്ള പ്രവേശനവും ഒക്കെ. നാമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരവയവമാണ് അല്ലേ. പിന്നെ നമ്മുടെ പണ്ടത്തെ പ്രമാണമുണ്ടല്ലോ, പിന്നെ വാവിട്ട വാക്കും കൈവിട്ട ആയുധവും ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ലെന്ന് നമ്മുടെ കാരണവന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് കറക്റ്റാ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ നാവുകൊണ്ട് എന്തുമാത്രം ദുഷ്ടതയാണ് കാണിക്കുന്നത്. ഇത് പറയാൻ ഒത്തിരി ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാറുണ്ട്. നമ്മുടെ പള്ളികളിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്ത് തന്നെ നമ്മൾ നമുക്കൊരാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അവരെ പറ്റി എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത് പലരും ഒക്കെ. എത്രയോ ആളുകൾ ഈ പറച്ചിൽ കേട്ട് നിരാശ കൊണ്ട് പള്ളി പോലും വരാതിരിക്കുമെന്ന് അറിയാമോ? എനിക്ക് വളരെ നിഷ്കളങ്കരായ പല ആളുകളെ അറിയാം. പള്ളിയിൽ നിന്നും സ്വസ്ഥമായിട്ട് വരാനൊക്കത്തില്ല, കാരണം എന്തെങ്കിലും വരുന്ന കുറ്റം പറഞ്ഞു. പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയ സ്വഭാവമാണ്. ആരെങ്കിലും എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചോദിച്ച് 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 അവരുടെ ഉള്ളിൽ കിടക്കുന്നത് പുറത്തെടുത്ത് ആസ്വദിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെയൊക്കെ മലയാളി, പ്രത്യേകിച്ച് മലയാളിക്കല്ലിൽ ഒരുപാട് ആളുകൾക്കുണ്ട്. നമ്മുടെ ഇതൊരു ദോഷമാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ പല നിഷ്കരണ ആളുകളും പള്ളി വരാൻ തക്കവണ്ണം ശ്രമിക്കാതെ മാറ്റി വളർത്തിട്ടുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ നാവിനെ നമ്മൾ കടിഞ്ഞാറുണ്ടെന്നുള്ളതാണ്. കപ്പലെ നിയന്ത്രിക്കുന്ന പോലെ തന്നെ കുതിരയെ നിയന്ത്രിക്കുന്നത് പോലെ നമ്മുടെ വായിലുള്ള ചെറിയ ആ അവയവത്തെ നിയന്ത്രിക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കാം. വളരെ വന്നു പറയുന്നു, കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു, നാവും ഒരു തീ തന്നെ. എന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് അറിയുന്നത് ഞാൻ പറഞ്ഞത്. നാവിനെ പറ്റി പറഞ്ഞ ലൈക്ക് എ ഫയർ എന്നാ പറയുന്നത്, തീ പോലെ, കാട്ടു തീ പോലെ. കാട്ടുതീനെ പറ്റി നമുക്കറിയാമില്ലേ, എവിടെയെങ്കിലും ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ കാട് മുഴുവൻ ചാമ്പലാക്കിയിട്ട് നടക്കത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെയൊക്കെ ചില ആള് ചില സ്ത്രീകളോ അല്ലെ പുരുഷന്മാരോ നാക്കുകൊണ്ട് തന്നെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആരെ പറ്റി പറയുന്നതോ അവരെ മുടിച്ച് നശിപ്പിക്കുന്നവരെ പറയുന്നത് പറഞ്ഞുകൊണ്ടിരിക്കും. അവിടെയൊക്കെ ഒരു ഭാവമാണ്. ഈ ചില ആളുകൾക്ക് വളരെ വിദഗ്ധമായ ഒരു കാര്യമുണ്ട്, ഒരിക്കലും ഇല്ലാത്ത കാര്യം വളരെ വളരെ പിന്നെ സംഭവിച്ചതുപോലെ പറയാൻ കഴിവുള്ള ചില ആളുകൾ. എന്ത് കൊടിയ പാപമാണറിയാം, ഒരു അന്യന്റെ ജീവിതത്തിൽ പിന്നെ തീ വിളിപ്പി കത്തി എരിയുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ നാവിനെ പിന്നെ ഉപയോഗപ്പെടുത്തുന്നത് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ, അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു അല്ലെ. നമ്മുടെ ശരീരത്തെ മുഴുവൻ അത് കത്തിക്കുക. ആരെങ്കിലും ഒരാള് നാവുകൊണ്ട് ചിന്ത പറയാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫലം അനുഭവിക്കുന്നവർ മാത്രമല്ല, ഈ പറയുന്നവർ തന്നെ ഒരുപക്ഷെ അതിന്റെ ഫലം അനുഭവിക്കുന്നവർ ഈ ലോകത്തിലുള്ള കഷ്ടതകളേ ഉള്ളൂ. പക്ഷെ ഇത് പറയുന്നവന് ഈ ലോകത്തിൽ വരുവാനുള്ള ലോകത്തിൽ പിന്നെ അവനെ എരിയും അഗ്നിയിൽ എരിയപ്പെടേണ്ടി വരുന്നതാണ് പറയുന്നത്. പിന്നെ നമ്മളിപ്പോ ആർക്കെങ്കിലും ഒരാൾക്കായിട്ട് ഇതായിട്ട് പറഞ്ഞാല് ഒരുപക്ഷെ അവന് പക്ഷെ അത് അനുഭവിക്കേണ്ടി വരുന്നത് ഈ ലോകത്തിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് പറയുന്ന നമുക്ക് ഈ ലോകത്തിൽ അനുഭവിക്കേണ്ടി വരും, നരകത്തിലും യാതൊരു അനുഭവിക്കേണ്ടി വരും എന്നാണ് ഉറപ്പിക്കുന്നത്. മൃഗപക്ഷി ഇടജാതി ഇടജന്തു ഈ വക എല്ലാം മനുഷ്യജാതിയോട് മെരുകുന്നു, മെരുകിയിരിക്കുന്നു. നാവിനെയോ മനുഷ്യർക്കാർക്കും മെരുക്കാവുന്നതല്ല, അത് അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷയം പറഞ്ഞത്. അതിനാൽ നാം കർത്താവും പിന്നെ പിതാവുമായവനെ സ്തുതിക്കുന്നു, ദൈവത്തിന്റെ സാദൃശ്യത്തിലുണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. ഒരു വായിരുന്നു തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. എന്ത് വളരെ വ്യക്തമായിട്ട് തന്നെ യാക്കോബുസ്ലിയിൽ അത് പറയുന്നുണ്ടറിയാം അല്ലെ. പിന്നെ മൃഗങ്ങളെ മെരുക്കുന്നു, മനുഷ്യനെ മെരുക്കാൻ കഴിയാത്ത എന്താ, മനുഷ്യനേക്കാൾ 10 ഇരട്ടി അല്ലെങ്കിൽ 25 ഇരട്ടി വലിപ്പമുള്ള ആനയെ മനുഷ്യൻ വരുതിക്ക് വരുത്തുന്നു അല്ലെ. നമ്മളൊക്കെ ഈ ഓരോ ആൾക്കാരൊക്കെ ഈ പിന്നെ സർക്കസിലൊക്കെ ഈ സിംഹങ്ങളെ പുലികളെ ഒക്കെ ക്രൂര മൃഗങ്ങളെ കണ്ടൊക്കെ ഡാൻസ് ചെയ്യിപ്പിക്കുകയും കാടിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ. മനുഷ്യന്റെ കഴിവ് അപാരമാണ് അല്ലെ. പക്ഷെ ഇതൊക്കെ ചെയ്യുന്ന മനുഷ്യന് അവന്റെ വായിലുള്ള ഏറ്റവും ചെറിയ ഒരു അവയത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെന്നുള്ളതാണ്. വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ. എന്നിട്ട് യാക്കോബ് തന്നെ പറയുന്നു, ഒരേ നാവുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു, ഒരേ നാവുകൊണ്ട് ദൈവത്തിന് സ്തോത്രം പറയുന്നു, അതേ നാവുകൊണ്ട് മറ്റുള്ളവരെ കുറ്റവും പറഞ്ഞ് മറ്റുള്ളവരെ ശപിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു എന്നുള്ളത്. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. ഉറവിന്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുള്ള വെള്ളവും പുറപ്പെട്ടു വരുമോ? സഹോദരന്മാരെ, അത്തിവൃക്ഷം ഒലിവഴവും മുന്തിരിവള്ളി അത്തിപ്പഴവും കായ്ക്കുമോ? ഉപ്പുറവയിൽ നിന്ന് മധുരമായ വെള്ളം പുറപ്പെടുകയില്ല. നിങ്ങൾ ജ്ഞാനിയും വിവേകിയുമായവനാര്? അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തന്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കൈപ്പുള്ള ഈർഷ്യയും ചാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും കോഷം പറയുകരുത്. ഉയരത്തുനിന്ന് വരുന്ന ജ്ഞാനമല്ല സൗമ്യവും പ്രാകൃതവും പൈശാചികവും ഒക്കെ. ഈർഷ്യയും ചാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തികളും ഉണ്ട്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണവും ഉള്ളതും കരുണയും കൽപ്പവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവൻ സമാധാനത്തിൽ വരുന്ന നീതി എന്ന ഫലം കൊയ്യും. ഇവിടെ നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട രണ്ടാശയങ്ങളേ ഉള്ളൂ. ഒന്ന് നാവിന്റെ കാര്യം, രണ്ട് ഉയരങ്ങളിലെ ജ്ഞാനം. നമ്മുടെ തുടക്കത്തിലും ഈ കാര്യങ്ങൾ വിശദീകരിച്ചതാണ് സ്വർഗത്തിലെ ജ്ഞാനത്തെ പറ്റി. അതുപോലെ ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ വായിൽ നിന്ന് സ്തുതി പറയുന്ന നാവുകൾ ഒരിക്കലും കുറ്റം പറയാനും അസൂയ പറയാനും കുറള പറയാനും ഉപയോഗപ്പെടുത്തരുത് എന്ന് വളരെ വ്യക്തമായിട്ട് യാക്കോബ് ചെയ്യാൻ നമ്മളെ ഓർപ്പിക്കുന്നത്. ഇതിന് വലിയ കൂടുതൽ പറഞ്ഞതിന് ആവശ്യമൊന്നുമില്ല. നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ നാളിൽ നിന്ന് എത്ര സ്തുതികൾ കടന്നു വരുന്നുണ്ട്, എത്ര ദുഷ്ടതയുടെ കടന്നു വരുന്നു എന്നുള്ളത് ഒന്ന് ആകെ സ്തുതിയെ ഒന്ന് കൂട്ടി നോക്കി പലപ്പോഴൊക്കെ കണം കൂട്ടുന്നതാണ്. പിന്നെ ഉയരങ്ങളിൽ നിന്നുള്ള ജ്ഞാനത്തെ പറ്റി പറയുന്നു. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലത, പിന്നെ സമാധാനം, ശാന്തത, അനുസരണമുള്ളത്, കരുണയുള്ളത്, സൽഫലം നിറഞ്ഞത്, പക്ഷപാതവും കപടവും ഇല്ലാത്തതാകുന്നു. എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ നീതി എന്ന ഫലം കൊയ്യും. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിന്റെ പ്രത്യേകതയെ പറ്റിയാ പറയുന്നതല്ലേ. ഈ ജ്ഞാനം എന്ന് പറയുന്നത് പല ചന്ദ്രനിൽ പോകുന്നതും അല്ലെങ്കിൽ ചൊവ്വായി പോകുന്നതും ഒക്കെയാണ് പലരുടെ ധാരണ. അതൊക്കെ ഈ ലോകത്തിൽ ഇതിനെ കണ്ടുപിടുത്തുന്നത്. പക്ഷേ ഉയരങ്ങളിലെ ജ്ഞാനം എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നു. നിർമ്മലമായിരിക്കണം, സമാധാനമുള്ളതായിരിക്കണം, ശാന്തതയുള്ളതായിരിക്കണം, അനുസരണമുള്ളതായിരിക്കണം, കരുണയുള്ളതായിരിക്കണം. ഒരു വ്യക്തി ജ്ഞാനിയാണോ എന്ന് പറയാൻ ഇതൊക്കെയാ, അല്ലാതെ അവന്റെ പത്താം ക്ലാസ്സിലെ പരീക്ഷയുടെയും ഡിഗ്രിയുടെ മാർക്കിന്റെ റിസൾട്ട് അല്ല ഒരു മനുഷ്യനെ ജ്ഞാനി എന്ന് തിരിച്ചറിയുന്നത്. ഒരു മനുഷ്യൻ ജ്ഞാനിയാൻ തിരിച്ചറിയാനുള്ള ടെസ്റ്റ് ഈ സംഗതികളൊക്കെ പാസ്സാകുമ്പോഴാണ്. എല്ലാവരും ഉൾക്കൊള്ളാനും സമാധാനത്തോടെ സംസാരിക്കാനും നമ്മുടെ പള്ളികളിലാണെങ്കിലും അല്ലെങ്കിൽ ഇവിടെയാണെങ്കിലും എന്ത് പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അവിടെ നിന്നുകൊണ്ട് ആ പ്രശ്നത്തെ സമാധാനത്തോടെ കൈകാര്യം ചെയ്യാൻ സാധിച്ചെങ്കിൽ അവനാണ് യഥാർത്ഥ ജ്ഞാനി എന്ന് പറയുന്നത്. ബാക്കിയുള്ളവരെല്ലാം മൂഢന്മാരാണ്. പള്ളി തന്നെ എവിടെയാണെങ്കിലും ഒരു പ്രയാസം, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങൾ എഴുതിയിൽ എണ്ണയൊഴിച്ച് അത് വലിയ ബഹളമാക്കി നശിപ്പിക്കാതെ ആരെങ്കിലും ഒരു വ്യക്തിക്ക് സമാധാനത്തോടെ ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്ത് ഇല്ലാതാക്കാൻ ശ്രമിക്കാൻ കഴിയാകുന്നുണ്ടെങ്കിൽ അവനാണ് ദൈവത്തിന്റെ ഇഷ്ടപറയുന്ന ജ്ഞാനി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ജ്ഞാനികളാകാനായിട്ട് നമുക്ക് ഇടവരട്ടെ. ഞാൻ നിർത്തുകയാണ്. നമുക്കാറേ നമ്മുടെ 4-3 അധ്യായം പഠിച്ചു കഴിഞ്ഞു. ഇനി രണ്ട് അധ്യായം കൂടെ ഉള്ളൂ. ഒന്ന് രണ്ടാഴ്ചക്കുള്ളതാ തീരും. എന്നാലും ഇത്രയും പേരത് കേൾക്കുന്നതിലും സന്തോഷമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിൽ സമ്മതിക്കുന്ന അവർക്കും ദൈവത്തിന്റെ കൃപ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നേരെയും ഭാഷ അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം ഓർപ്പിക്കാനുള്ളത്, നമ്മുടെ മദ്രാസ് നമ്മുടെ ഈ ശ്രീകുമാരൻ MMBSന്റെ ആഭിമുഖ്യത്തിലാണ് നമ്മൾ ഒരു മാട്രിമോണിയൽ വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ആളുകളുടെയൊക്കെ പ്രൊഫൈല് കിട്ടി, നമ്മൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. പല ആളുകളൊക്കെ താല്പര്യം കാണിക്കുന്നുണ്ട്, പക്ഷെ താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിലും ആഗ്രഹിക്കുന്ന പ്രൊഫൈൽ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് ഇടാൻ കഴിയത്തുള്ളൂ. നല്ല ഒരു സംഗതിയാണ് നമ്മുടെ പരസ്പരം നമ്മുടെ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി വിവാഹത്തിന് വേണ്ടി ഒരുക്കുന്ന നല്ല ഒരു സംവിധാനമാണ്. അതെല്ലാവരും ഉപയോഗപ്പെടുത്തണം എന്ന് വീണ്ടും ഞാൻ ഓർപ്പിക്കുന്നു. എന്റെയോ ശാന്തമ്മയുടെയോ ഇമെയിലിൽ അതായത് തന്നാൽ മതിയാവും. അത്ബ്രാഹ്മത്തിന്റെ പിക്ചറിടാൻ ആഗ്രഹമില്ലാത്തത് പിക്ചറിടാതിരുന്നാൽ മതി. പക്ഷെ ഡീറ്റെയിൽസ് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. ആ രീതിയിൽ അത് സമീകരിക്കുക. ദൈവം അനുഗ്രഹിക്കും. എന്തിനു ശാന്തമ്മ പറയാനുണ്ടോ?
നാളെ നമുക്ക് പിസിയോറസിലായിരിക്കും ക്ലാസ് എടുക്കുന്നത്. അത് നമ്മൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഫസ്റ്റ് പീറ്റർ അച്ഛൻ 3 അധ്യായം പഠിപ്പിച്ചു കഴിഞ്ഞു, ബാക്കിയുള്ളത് നാളെ കംപ്ലീറ്റ് ചെയ്യും. പിന്നെ മതോപദേശ സാരത്തിലെ ഒരു അധ്യായം കൂടെ എടുക്കാറുണ്ട്. അത് അച്ഛൻ 1-2 ക്ലാസ് കൊണ്ട് തീർക്കും. അതുകൊണ്ട് അത് റിവൈസ് ചെയ്യുന്നവർക്ക് എല്ലാവരും ഇത് കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നാളത്തെ ക്ലാസ്സും അതിനടുത്ത ക്ലാസ്സും എല്ലാവരും കേൾക്കണേ. അച്ഛൻ ഇന്നത്തെ ക്ലാസ് വളരെ നന്നായിരുന്നു. അച്ഛൻ വളരെയധികം നന്ദി പറയുന്നു. അച്ഛൻ ഒത്തിരി പ്രശ്നമാണെന്ന് അറിയാം, എങ്കിലും അതിനിടയ്ക്കും സമയം കണ്ടുപിടിച്ച് പ്രിപ്പയർ ചെയ്യുന്നതിനകത്ത് ഒത്തിരിയധികം നന്ദി രേഖപ്പെടുത്തുന്നു.
നമ്മുടെ ആളുകൾ കോൺഫറൻസ് ഒക്കെ ഭംഗിയാകാൻ എല്ലാവരും പ്രാർത്ഥിക്കുക. അത് നല്ല ഭംഗിയായിട്ട് നടക്കണം. ഞങ്ങളെല്ലാം പ്രാർത്ഥനകൾ ഉണ്ടാകണം. നല്ല സ്പീക്കറായിട്ട് കാണാം, നല്ല ഭംഗിയായിട്ട് സ്വസ്ഥമാകണം. എല്ലാവരും പ്രാർത്ഥിക്കണം. നമുക്ക് പ്രാർത്ഥിച്ചു വരികയല്ലേ, വേറെ എന്തും പറയാൻ ചെന്നതാണേ.
ഇല്ല സാർ,
പ്രാർത്ഥിച്ചു വരിക. ശുദ്ധമാവാങ്ങളെ കാത്തുകൊള്ളണമേ. രക്ഷിതാവ് പ്രതിമ ശ്രീകാൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധ ശുദ്ധങ്ങളെ സമയത്തണമേ. ഈ വാർത്ത കാലവർക്കും ആരോഗ്യത്തിലെ സമയത്തും ദൈവത്തിന്റെ തിരികെ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമേ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും അതിനാമത്തും നമ്പരാന്റെ കൃതിയും ആശ്വസിപ്പിക്കേണ്ട പരിസ്ഥിതി സ്വാത്മാവിന്റെ സംബന്ധമാവാം. നമ്പരായ ഞങ്ങൾ എല്ലാവരുടെ പേരും, ഈ കൂട്ടായ പ്രവർത്തനങ്ങളുടെ മേലും, ഇതിന്റെ എല്ലാ വളർച്ചയുടെ മേലും, സഭയുടെ മേലും, സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും ഇന്നെപ്പോഴത്തേക്കുണ്ടായിരിക്കണമേ. ആമേ.
ആമേ.